Let's look at a verse first of all in Ephesians in chapter 4.
ആദ്യമായി എഫീസ്യ ലേഖനം നാലാം അധ്യായത്തിലെ ഒരു വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം.
Through the years we have spoken much about building the church, the body of Christ.
കർത്താവിന്റെ ശരീരമായ സഭയുടെ പണിയെപ്പറ്റി പല വർഷങ്ങളായി നാം സംസാരിക്കുന്നുണ്ട്.
And it's in this connection it says here in Ephesians 4:11 and 12.
അതിനോടുള്ള ബന്ധത്തിലാണ് ഇവിടെ എഫീസ്യ ലേഖനം നാലാം അധ്യായം 11-12 വാക്യങ്ങളിൽ.
You read here that he is talking about building up the body of Christ.
ഈ വാക്യങ്ങളിൽ പൗലോസ് കർത്താവിന്റെ ശരീരമാകുന്ന സഭയുടെ പണിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും.
It says here in the next verse that you got to build up this body until all of us attain to the unity of the faith and the knowledge of the Son of God, to a mature man, to the measure of the stature which belongs to the fullness of Christ.
ഈ പണി നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം തുടരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
And it says we must no longer be children, verse 14, tossed here and there.
ഇവിടെ 14-ാം വാക്യത്തിൽ പറയുന്നു, നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കരുത്.
Now we have this church, we've been having meetings for 28 years.
ഈ സഭയിൽ ഏകദേശം 28 വർഷങ്ങളായി നാം ഇങ്ങനെയുള്ള മീറ്റിംഗുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
I think we have had conferences most of those years.
ഈ വർഷങ്ങളിലെല്ലാം തന്നെ നാം കോൺഫറൻസുകൾ നടത്തിയിട്ടുണ്ട്.
Many of you have come much later.
നിങ്ങളിൽ പലരും വളരെ പിന്നീടാണ് ഈ സഭയുമായി ബന്ധപ്പെടുന്നത്.
Good to ask ourselves in our local churches whether people are growing up to the maturity of Christ.
നാം ആയിരിക്കുന്ന പ്രാദേശിക സഭകളിൽ വിശ്വാസികൾ ക്രിസ്തുവിന്റെ പൂർണതയോളം വളരുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്.
And that is the proof of whether the elders have done a good job.
സഭയിലെ മൂപ്പന്മാർ നല്ല തികഞ്ഞ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നുവോ എന്നതിന്റെ അടയാളം വിശ്വാസികൾ ഇങ്ങനെ ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് വളർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ്.
It's not how many people we can gather.
നാം എത്ര ആൾക്കാരെ നമ്മോടൊപ്പം ഒന്നിച്ചു കൂട്ടുന്നു എന്നതിലല്ല.
Because if you look at that, there are so many other groups, even non-Christian groups, that can gather many more people than us.
അങ്ങനെ നോക്കിയാൽ ക്രിസ്തീയ വിഭാഗങ്ങളിൽ അല്ലാതെ തന്നെയുള്ള മറ്റു പല വിഭാഗങ്ങളിലും നമ്മളെക്കാളും വളരെ കൂടുതൽ ആൾക്കൂട്ടങ്ങളുള്ള ഇങ്ങനെയുള്ള കൂട്ടങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും.
The test is how many people sitting here who have come here year after year are growing up into the maturity and the fullness of Christ.
എന്നാൽ അതിന്റെ യഥാർത്ഥമായ ടെസ്റ്റ്, യഥാർത്ഥമായ പരീക്ഷ, ഈ വരുന്ന ആൾക്കാരിൽ എത്ര പേർ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ അളവ് പൂർണ്ണത അതിലേക്ക് എത്ര പേർ വളരുന്നു എന്നുള്ളതിലാണ്.
And you may be surprised to find that's not happening as much as it should be.
നിങ്ങൾക്ക് ഒരുപക്ഷെ അത്ഭുതം തോന്നിയേക്കാം. അത് ഏതളവിലായിരിക്കണം എന്ന് ദൈവം ഉദ്ദേശിക്കുന്നുവോ ആ അളവിൽ ആ പ്രവൃത്തി നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം.
If you are really seeking to be a co-worker with Christ,
നിങ്ങൾ ക്രിസ്തുവിനോട് ഒരു കൂട്ടുവേലക്കാരനായിരിക്കുവാൻ യഥാർത്ഥമായും നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ,
you know, when God made Eve, he said, I want to make a helper suitable for Adam.
നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം ഹവ്വായെ സൃഷ്ടിച്ചപ്പോൾ ആദമിന് തക്കതമയായി ഒരു ആളെ ഞാൻ സൃഷ്ടിക്കും എന്നാണ് ദൈവം പറഞ്ഞത്.
Do you know that that was a picture of Christ in the church?
നിങ്ങൾക്കറിയാമോ അത് ക്രിസ്തുവിനെയും സഭയെയും പറ്റിയുള്ള ഒരു നിഴലായിട്ടാണ് നാം അവിടെ
കാണുന്നത്.
ആദവും ഹവ്വായും ക്രിസ്തുവിന്റെയും സഭയുടെയും ഒരു നിഴലാണ്.
we are prepared by God to be a helper suitable for Jesus Christ.
ദൈവം നമ്മെ തന്റെ പുത്രനായ ക്രിസ്തുവിനെ തക്ക തുണയായ ഒരു സഭയായി വാർത്തെടുക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
All the confusion in Eden came because the woman decided to do what she wanted to do herself without trying to be a helper to her husband.
ഏദൻ തോട്ടത്തിലെ ഉണ്ടായ കുഴച്ചിൽ കുഴപ്പം ഹവ്വ ആദത്തിന്റെ തക്കതുണയായി ദൈവം സൃഷ്ടിച്ച ഹവ്വ തന്റെ ഇഷ്ടം ചെയ്യുവാനായി ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളതിനാലാണ്.
And all the confusion in Christendom has come because Christians do whatever they like without consulting Jesus Christ.
ഇന്ന് ക്രിസ്തീയ കാലത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കുഴച്ചിലുകളുടെയും കാരണം ക്രിസ്ത്യാനികളായി ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി വിളിക്കപ്പെട്ടവർ ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കാതെ തങ്ങളുടെ ഇഷ്ടം ചെയ്യുവാനായി ഇറങ്ങിപ്പോകുന്നു എന്നതിനാലാണ്.
Most Christian leaders that I've met, they don't seek the will of God as to how to build the church.
ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള മിക്കവാറും ക്രിസ്തീയ നേതാക്കന്മാരാരും ദൈവസഭയുടെ പണിയിൽ ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവരല്ല.
They're not going to Christ to find out how shall we do it. You see, no need to consult him. I'll decide on my own, just like Eve in the Garden of Eden.
ഹവ്വ ഏദൻ തോട്ടത്തിൽ ചെയ്തതുപോലെ ഈ നേതാക്കന്മാർ ദൈവസഭയുടെ പണിയെക്കുറിച്ച് ക്രിസ്തുവിനോട് ചോദിക്കേണ്ട ആവശ്യം അവർക്കില്ല. അവർക്കെല്ലാം അറിയാം. അവർ അങ്ങനെ ദൈവഹിതം അന്വേഷിക്കാതെ സ്വന്തം നിലയിൽ സ്വന്തം ഇഷ്ടം ചെയ്ത് ദൈവസഭയെ പണിയുവാൻ തരപ്പെടുന്നില്ല.
We must learn from the failure of Eve.
നാം ഹവ്വായുടെ പരാജയത്തിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്.
Jesus also taught the same lesson in the story of Mary and Martha.
മാർത്തയുടെയും മേരിയുടെയും ആ സംഭവത്തിൽ നിന്നും യേശു ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
Martha was doing so many things for the Lord without even consulting him. That was just like Eve.
മാർത്ത കർത്താവിനോട് ചോദിക്കാതെ അവന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൂട്ടി ഹവ്വ സ്വന്തം നിലയിൽ പ്രവർത്തിച്ചതുപോലെ തന്നെ.
She thought, well, I'm doing it for the Lord. I'm not doing it for myself.
അവൾ വിചാരിച്ചത് ഞാനിതെല്ലാം കർത്താവിന് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്, ഞാൻ എനിക്ക് വേണ്ടിയല്ല ഈ പ്രവൃത്തിയൊക്കെ ഞാൻ ചെയ്യുന്നത്.
But Mary didn't do that.
എന്നാൽ മേരി അങ്ങനെ ചെയ്തില്ല.
Mary said, I'm supposed to be a helper suitable for Christ. I'll sit and listen to what he tells me.
മറിയയുടെ മനോഭാവം ഇതായിരുന്നു, ഞാൻ കർത്താവിന് തക്ക തുണയായി ഇരിക്കേണ്ടവളാണ്, അവൻ എന്ത് പറയുന്നു എന്ന് കേട്ട് അത് മാത്രം ഞാൻ ചെയ്യും.
Let me tell you from that story, when Mary Martha came, Jesus rebuked her and said, I'm not interested in all those things you are doing.
ആ കഥയിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, മാർത്ത ഈ പ്രവൃത്തിയെല്ലാം ചെയ്ത് കർത്താവിന്റെ അടുത്ത് വന്നപ്പോൾ കർത്താവ് അവളെ ശാസിച്ചു. അവളോട് പറഞ്ഞു, എനിക്ക് ഇക്കാര്യങ്ങളിലൊന്നുമല്ല എന്റെ താല്പര്യം.
You learn from Mary.
നീ മറിയയിൽ നിന്ന് പഠിക്കുക.
It's the same lesson, the mistake of Eve.
ഹവ്വായുടെ തെറ്റിൽ നിന്ന് പഠിക്കുവാൻ പറഞ്ഞതുപോലെ തന്നെ മറിയയുടെ മാർത്തയുടെ തെറ്റിൽ നിന്ന് നാം പഠിക്കേണ്ടത്.
When we seek to build the body of Christ,
നാം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ പണി ചെയ്യുവാൻ താല്പര്യപ്പെടുമ്പോൾ,
we got to see how Jesus has taught it in the scriptures.
കർത്താവായ യേശുക്രിസ്തു തന്റെ വചനത്തിൽ എങ്ങനെ ആ കാര്യങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
We have to be doing it the way he and the apostles did it.
കർത്താവായ യേശുവും അവന്റെ അപ്പോസ്തലന്മാരും എങ്ങനെ ചെയ്തുവോ ആ നിലയിൽ തന്നെയാണ് നാമം സഭയുടെ പണിയിൽ ഏർപ്പെടേണ്ടത്.
Now see what it says here.
ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക.
In order to build the church,
സഭയെ പണിയണമെങ്കിൽ,
the Lord gave to the church some apostles.
സഭയ്ക്ക് പതിനൊന്നാം വാക്യത്തിൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരായി സഭയിൽ നൽകി,
and some prophets,
ചിലരെ പ്രവാചകന്മാരായി നൽകി,
some evangelists,
ചിലരെ സുവിശേഷകന്മാരായി നൽകി,
some shepherds and teachers,
ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും അവൻ നിയമിച്ചു.
The job of all these five ministries was to equip all the other believers to build up the body of Christ.
ഈ അഞ്ച് ശുശ്രൂഷകൾ ഏൽപ്പിക്കപ്പെട്ടവരുടെയും പ്രധാന ദൌത്യം എല്ലാ വിശ്വാസികളെയും സഭയുടെ പണിക്ക് സജ്ജമാക്കുക എന്നുള്ളതാണ്.
Now some people say we don't need all that now.
ചിലർ പറയും ഈ കാലയളവിൽ നമുക്ക് ഇതിന്റെ എല്ലാം ആവശ്യമില്ല.
He's not talking here about the apostles he appointed on the earth.
ഭൂമിയിൽ അവൻ ആക്കി വെച്ച അപ്പോസ്തലന്മാരെ കുറിച്ചല്ല ഇവിടെ വിവക്ഷിക്കുന്നതെന്ന് ചിലർ
പറയുന്നു. It includes them.
അവരെയും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു.
But it says in verse 10, he ascended on high and then gave apostles.
അവിടെ ഇവിടെ പറയുന്നത് അവൻ ഈ മലയാളത്തിൽ എട്ടാം വാക്യത്തിലാണ് അവൻ ഉയരത്തിൽ കയറി, അവൻ ഉയരത്തിലേക്ക് കയറിപ്പോയ ശേഷം ചിലരെ അപ്പസ്തലന്മാരായി നൽകി എന്നാണ് പറയുന്നത്.
ഫോർ എക്സാമ്പിൾ പോൾ, ഹി വാസ് നോട്ട് അപ്പോയിന്റഡ് ബൈ ജീസസ് ഓൺ
എർത്ത്. ഭൂമിയിൽ വെച്ച് കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ജീവിതകാലത്ത് അപ്പസ്തലനായി ആക്കിയതല്ല.
അസെൻഡഡ് ഓൺ ഹൈ ആൻഡ് അപ്പോയിന്റഡ് ഇൻ ദി പാസ്റ്റ്.
അവൻ ഉയരത്തിലേക്ക് കയറിയ ശേഷം ഒരു അപ്പസ്തലനായി പോലും
ആൻഡ് അപ്പോയിന്റഡ് പ്രോഫറ്റ്സ്,
അവൻ പ്രവാചകന്മാരെ നിയമിച്ചു,
എവാഞ്ചലിസ്റ്റ്സ് ആൻഡ് ഷെപ്പേർഡ്സ് ആൻഡ്
അവൻ സുവിശേഷകന്മാരെയും ഇടയന്മാരെയും ഉപദേശകന്മാരെയും അവൻ നിയമിച്ചു.
And that is how the church was built in the early days.
അങ്ങനെയാണ് ആദിമ സഭ പണിയപ്പെട്ടത്.
So if you look at the example of those early days, there are many things we can learn.
ആദിമ സഭയുടെ ആ കാലത്തെ ചരിത്രം നാം പഠിച്ചാൽ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കും.
One of the things we learn is that the early church never had any emphasis on money.
നാം കാണുന്ന ഒരു കാര്യം, ആദിമ സഭയിൽ പണത്തിന് വലിയൊരു ഊന്നൽ ഒരിക്കലും അവർ നൽകിയിരുന്നില്ല.
ഓൾമോസ്റ്റ് നോ ടോക്ക് അബൌട്ട് മണി ഇൻ ദ ഹോൾ ന്യൂ ടെസ്റ്റമെന്റ് എക്സെപ്റ്റ് ടു ഗിവ് മണി ടു പൂർ ബിലീവേഴ്സ്.
പുതിയ നിയമത്തിൽ ആകമാനം നാം നോക്കിയാൽ പണത്തെക്കുറിച്ച് സാധുക്കൾക്ക് പണം നൽകുന്ന കാര്യം പറയുന്നതല്ലാതെ പണത്തെക്കുറിച്ച് മറ്റൊരു കാര്യത്തിലും വലിയൊരു പ്രാധാന്യമോ ഊന്നലോ നൽകുന്നത് നാം കാണുന്നില്ല.
ബട്ട് ദാറ്റ് ഹാസ് ബിക്കം ഓൾമോസ്റ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ മോസ്റ്റ് ക്രിസ്ത്യൻ ചർച്ചസ് ടുഡേ.
എന്നാൽ പണം ആ കാര്യമാണ് ഇന്ന് ക്രിസ്തീയ സഭകളിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട വിഷയമായി പലപ്പോഴും നാം പരിഗണിക്കുന്നത്.
ജസ്റ്റ് വൺ എക്സാമ്പിൾ ഓഫ് ഹൗ ക്രിസ്ത്യാനിറ്റി ഹാസ് ഡ്രിഫ്റ്റഡ് ഫ്രം ദ ഫെയ്ത്ത് ഓഫ് ദി അപ്പോസ്റ്റിൽസ്.
ആദിമസഭയിലെ അപ്പസ്തലന്മാരുടെ വിശ്വാസത്തിൽ നിന്നും ഇന്നത്തെ സഭ എത്രമാത്രം വ്യതിചലിച്ചു പോയി എന്ന് കാണിക്കുന്ന ഒരു കാര്യമാണിത്.
Why has there been so many new churches that have come up in the last 2000 years?
കഴിഞ്ഞ 2000 വർഷങ്ങളായി എന്തുകൊണ്ടാണ് ധാരാളം ധാരാളം വിവിധ സഭാ ഗ്രൂപ്പുകൾ ഉടലെടുത്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പല വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കുന്നത്?
The Muslims and the Roman Catholics reproach Protestants. You fellows have got so many churches.
മുസ്ലിങ്ങളും റോമൻ കത്തോലിക്കരും ഒക്കെ വിശ്വാസികളെ പരിഹസിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ എത്ര വിവിധ വിഭാഗങ്ങളായി ചിതറിക്കപ്പെട്ടിരിക്കുന്നു.
Various reasons why so many churches started.
പല സഭകളും തുടങ്ങുവാൻ പല കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
One is some people wanted to draw disciples after themselves and started a church.
അതിലൊരു കാരണം സഭയിലുള്ള ചിലർ തങ്ങളിലേക്ക് തന്നെ വിശ്വാസികളെ ആകർഷിക്കുവാനായിട്ട് ആഗ്രഹിച്ച് അവർ സ്വന്തമായിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്.
That happened even in your early days.
അത് ആദിമ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു.
Because Paul spoke about it in Acts 20 verse 30.
അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലെ 30-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നു.
He told the elders in Ephesus, after I go, some of you will start little group churches of your own.
അവൻ എഫേസ്യ സഭയിലെ മൂപ്പന്മാർക്ക് കൊടുത്ത തന്റെ വിടവാങ്ങൾ സന്ദേശത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോയ ശേഷം നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ചിലർ തങ്ങളിലേക്ക് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പോകുവാനുള്ള പ്രവൃത്തി തുടങ്ങും.
That's the work of the devil.
അത് പിശാചിന്റെ വേലയാണ്.
But then there are sometimes when a church has separated itself in the leading of the Holy Spirit.
എന്നാൽ ചില അവസരങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക നിയോഗത്താൽ ഒരു സഭയിൽ നിന്ന് ഒരു വിഭാഗം മാറിപ്പോയതായി.
Because God saw the whole system becoming corrupt and he wanted a pure testimony.
അതെന്തുകൊണ്ടെന്നാൽ ആ സഭയിലെ മൊത്തം മലിനപ്പെട്ട് പോയതുകൊണ്ട് അവിടെ നിന്ന് അവിടെ ഒരു വിശുദ്ധമായൊരു സാക്ഷ്യം ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് ഒരു വിഭാഗത്തെക്കുറിച്ച് നയിക്കും.
To read church history at different times God has pulled out a few people, sometimes one person, two people, and started something new because he wanted something pure in the midst of all that corruption.
വളരെ ജീർണതയുടെ നടുവിൽ ദൈവം നാം സഭാചരിത്രം പരിശോധിച്ചാൽ അവിടെ വഴിയായി വിവിധ സമയങ്ങളിൽ ദൈവം പല ആൾക്കാരെ വിളിച്ച് വേർതിരിച്ച് ഒരു വിശുദ്ധമായ സാക്ഷ്യം തനിക്ക് വേണ്ടി തന്നെ നിലനിർത്തുവാൻ ദൈവം പ്രവർത്തിക്കുന്നതായി നാം കാണുന്നു.
I think many of the groups in Kerala were started like that.
ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പല സഭാ വിഭാഗങ്ങളും അങ്ങനെ തുടങ്ങിയതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
All these begin to decline over a period of time.
എന്നാൽ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വിഭാഗങ്ങളിലെല്ലാം തന്നെ ജീർണത
കടന്നുകൂടുവാനിടയായി.
അപ്പോൾ ദൈവത്തെ വീണ്ടും പുതിയതായി ഒരു തുടക്കം തുടങ്ങേണ്ട ആവശ്യമുണ്ടായി.
It's possible that the early Marthoma church that came out of Mary Jacobites may have come out with a very good reason.
ആദിമ സഭയിൽ ആദിമ യാക്കോബ സഭയിൽ നിന്ന് പിരിഞ്ഞ് മാർത്താമ സഭ ഉണ്ടായപ്പോൾ അന്നുണ്ടായിരുന്ന വിശ്വാസികൾ വളരെ വളരെ ആത്മാർത്ഥതയോടെയാണ് പുറത്തു വന്നത് ഞാൻ
വിശ്വസിക്കുന്നു.
അവർക്ക് നമുക്ക് ഇന്ന് ദൈവം നൽകിയിരിക്കുന്ന അളവിൽ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയോ വെളിച്ചമോ ഇല്ലായിരുന്നിരിക്കാം, എങ്കിലും അല്പം വെളിച്ചമുണ്ടായിരുന്നു, ആ വെളിച്ചത്തെ അവർ അനുസരിച്ചു.
And from that some of the brethren people came out one day.
ആ മാർത്തോമാ സഭയിൽ നിന്നും ബ്രദറൻ വിഭാഗത്തിലേക്ക് ചില വിശ്വാസികൾ മാറിപ്പോയി.
From those brethren the early Pentecostals came out.
ആ ബ്രദറൻ സഭകളിൽ നിന്ന് പെന്തിക്കോസ് വിശ്വാസികൾ പുറപ്പെട്ടു വന്നു.
They all came out with a feeling something missing here which is in the word of God.
ദൈവവചനത്തിൽ ഉള്ളതായ ചില കാര്യങ്ങൾ ഇന്ന് അവർ ആയിരിക്കുന്ന ആ സഭകളിൽ അവർ കണ്ടില്ല. അത് ആഗ്രഹിച്ചാണ് അവർ പുറത്തു
വന്നത്.
അവര് പണത്തിന് വേണ്ടിയല്ല പുറത്തു വന്നത്.
ഇൻഫാക്ട് ദേ ലോസ്റ്റ് എവരിതിങ് ഓൾ ദോസ് ഏർലി പയനിയേഴ്സ് ഇൻ ദീസ് ഡിഫറന്റ് ഗ്രൂപ്പ്സ്.
ആദിമ സഭയിലെ പുറത്തു വന്ന ആ നേതാക്കന്മാർ മിക്കവാറും വലിയ നഷ്ടം സഹിച്ചു. തങ്ങളുടെ കുടുംബം
നഷ്ടപ്പെടുത്തിയാണ്.
അവരുടെ കുടുംബങ്ങൾ അവരെ പരിത്യജിച്ചു.
They didn't gain anything on this earth.
Avar ee logathil onnum thanne nediyilla.
And those days they had power.
Ennal avarkku deivigamaya shakti aa naalukalil undayirunnu.
As time went on,
ennal samayam kadannu poyappol,
the devil corrupted one by one, corrupted all of them.
Satan ee sabhavibhagangale onnonnayi jeernathayilekku paapathilekku nayichu.
Most of them got taken up with money and honor and position.
മിക്കവാറും ഈ സഭാവിഭാഗങ്ങളെല്ലാം തന്നെ പണത്തിനും സ്ഥാനമാനങ്ങൾക്കും മനുഷ്യരുടെ മാനത്തിനും സ്ഥാനം നൽകി അവർ വ്യതിചലിച്ചു പോയി.
The leaders no longer remained as ordinary brothers.
അവരുടെ നേതാക്കന്മാർ സാധാരണ സഹോദരന്മാർ എന്ന നിലയിൽ തുടരാതെ തങ്ങളെ തന്നെ ഉയർത്തി.
They got titles like pastors and chief pastor and president and metropolitan and all these things.
അവർക്ക് അവർ തങ്ങൾക്ക് തന്നെ പാസ്റ്റർ, പ്രധാന പാസ്റ്റർ, മെത്രോപൊലിത്താർ, പ്രസിഡന്റ് ഇങ്ങനെയുള്ള പേരുകൾ, സ്ഥാനപ്പേരുകൾ തങ്ങൾക്ക് തന്നെ അവർ സമ്പാദിച്ചു.
Things that Jesus and the apostles never would take titles.
യേശുവോ തന്റെ അപ്പോസ്തലന്മാരോ ഒരിക്കലും ഇങ്ങനെയുള്ള സ്ഥാനപ്പേരുകൾ അവർ എടുത്തില്ല, ആഗ്രഹിച്ചില്ല.
Jesus said, I am son of man, that's all. I'm just an ordinary man.
യേശു പറഞ്ഞത്, ഞാൻ മനുഷ്യപുത്രൻ, ഞാനൊരു സാധാരണ മനുഷ്യൻ മാത്രമാണ്.
John says, I'm your brother, that's all.
യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ സഹോദരൻ എന്നാണ്.
And all these groups began taken up with money and how the leaders can accumulate more and more money.
ഈ ഗ്രൂപ്പുകൾ എല്ലാം തന്നെ കൂടുതൽ പണം സമ്പാദിക്കുവാനും കൂടുതൽ നേട്ടത്തിന് വേണ്ടിയും അവർ ആ കാര്യത്തിൽ മനസ്സ് വെക്കുവാൻ തുടങ്ങി.
What can we learn from this?
ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് പാഠമാണ് പഠിക്കുവാനുള്ളത്?
You know, one of the complaints that the Lord had against the nation of Judah through the prophet Jeremiah was this.
ജെറമിയാ പ്രവാചകനിലൂടെ യൂദാ ഗോത്രത്തെപ്പറ്റി ദൈവത്തിന് ഉണ്ടായിരുന്ന ഒരു പരാതി എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം.
Let me tell you a little bit of their history.
അവരുടെ ചരിത്രം ഞാൻ അല്പം നിങ്ങളുമായി പങ്കുവയ്ക്കാം.
There was one nation called Israel for many years.
വളരെ നാളുകൾ ഒരു ഇസ്രായേൽ എന്ന ഒരു രാജ്യം ആയിരുന്നു ഉണ്ടായിരുന്നത്.
And David was one of the kings who established that nation.
ദാവീദ് ആണ് ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിച്ച രാജാവ്.
And then it started declining with the next generation.
എന്നാൽ അടുത്ത തലമുറ വന്നപ്പോഴേക്കും ഈ രാജ്യം ശിഥിലീകരിക്കപ്പെടുവാനായി
തുടങ്ങി. Just like in Christian history.
ക്രിസ്തീയ സഭയിൽ സംഭവിച്ചതുപോലെ തന്നെ.
They became rich in the second generation.
രണ്ടാം തലമുറയിൽ അവർ വളരെ സമ്പന്നരായി തീർന്നു.
Like Solomon.
സോളമന്റെ കാലത്ത്.
Then in Solomon's son's time it split into two.
എന്നാൽ സോളമന്റെ മക്കളുടെ കാലഘട്ടത്തിൽ വന്നപ്പോൾ രാജ്യം തന്നെ രണ്ടായി വിഭജിക്കും.
Just like Christian denominations, by the third generation it splits.
ക്രിസ്തീയ വിഭാഗങ്ങളിൽ സംഭവിക്കുന്നത് പോലെ തന്നെ മൂന്നാം തലമുറ വരുമ്പോഴേക്കും സഭകൾ ഭിന്നിച്ച്
പോകും. It became two kingdoms, Israel and Judah.
ഇസ്രായേൽ എന്നും യൂദാ എന്നും രണ്ട് രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു.
Israel had 10 tribes, Judah had 2 tribes.
ഇസ്രായേലിന്റെ കൂടെ 10 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു, യൂദായുടെ കൂടെ രണ്ട് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു.
Israel's kings were very bad.
എന്നാൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ രാജാക്കന്മാർ വളരെ മോശപ്പെട്ട നിലയിലുള്ള
രാജാക്കന്മാർ.
യൂദായുടെ രാജാക്കന്മാർ അല്പം കൂടെ മെച്ചപ്പെട്ടവരായിരുന്നു.
മോസ്റ്റ് ഓഫ് ഇസ്രായേൽസ് കിങ്സ് വെന്റ് ടു ഐഡോളട്രി ലൈക് എഹാബ്.
എഹാബിനെ പോലെ ഇസ്രായേലിന്റെ രാജാക്കന്മാർ മിക്കവാറും എല്ലാവരും തന്നെ വിഗ്രഹ ആരാധനയിലേക്ക് പോയി.
They never had a good king.
അവർക്ക് ഒരിക്കൽ പോലും ഒരു നല്ല രാജാവ്
ഉണ്ടായിരുന്നില്ല. Really good kings were in Judah.
ഉള്ളതിലെ നല്ല രാജാക്കന്മാർ
യൂദായിൽ ആയിരുന്നു. ഫൈനലി അബൌട്ട് 730 ഇയേഴ്സ് ബിഫോർ ക്രൈസ്റ്റ്,
ഏകദേശം ക്രിസ്തുവിന് 730 വർഷങ്ങൾക്ക് മുൻപിലായി,
ഗോഡ് പണിഷ് ദാറ്റ് നോർദേൺ നേഷൻ ഓഫ് ഇസ്രായേൽ,
വടക്കുണ്ടായിരുന്ന ഇസ്രായേൽ എന്ന ആ രാജ്യത്തിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധിയാണ്.
ബൈ സെൻഡിംഗ് ദ നേഷൻ ഓഫ് അസീറിയ ടു ക്യാപ്ചർ ദം ആൻഡ് ടേക്ക് ദം ക്യാപ്റ്റീവ്,
അസീറിയ എന്ന രാജ്യത്തിന്റെ രാജാവിനെ കൊണ്ട് ഈ ഉത്തര രാജ്യമായ ഇസ്രായേലിനെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയാക്കി.
ഐ എം ജസ്റ്റ് ഗിവിംഗ് യു ഇൻ എ നട്ട്ഷെൽ ദ ഹിസ്റ്ററി ദാറ്റ്സ് റെക്കോർഡഡ് ഇൻ കിങ്സ് ആൻഡ് ക്രോണിക്കിൾസ്.
രാജാക്കന്മാരിലും ദിനവൃത്താന്ത പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രം വളരെ ചുരുക്കമായി ഞാൻ നിങ്ങളോട് വിവരിക്കുകയാണ് ചെയ്യുന്നത്.
And they were all captives.
അവരെല്ലാവരും ബദ്ധരായി പോകേണ്ടി വന്നു.
The Assyrians came and planted some of their own people in some parts of Israel.
അസീറിയക്കാർ വന്ന് അവരുടെ ചില ജാതികളെ ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിൽ പാർപ്പിച്ചു.
Places like Samaria.
സമേറിയ പോലെയുള്ള പ്രദേശങ്ങളിൽ അവരെ കൊണ്ടുവന്നു.
They intermarried with the Israelites.
അവർ അന്ന് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുണ്ടായിരുന്ന ഇസ്രായേലുകാരുമായി സംയുക്ത വിവാഹത്തിൽ ഏർപ്പെട്ടു. അവരെയാണ് പിന്നീട് ശമരിയാക്കാർ
അറിയുന്നത്. The real Jews never had any relationship with the Samaritans. They said they're all not real Jews, they're all mixed.
അതുകൊണ്ടാണ് യഥാർത്ഥ യഹൂദന്മാർ ശമരിയക്കാരുമായി യാതൊരു ഇടപാടിനും പോകാത്തത്. കാരണം അവർ യഥാർത്ഥമായ ഇസ്രായേൽ ജാതി അല്ലായിരുന്നു.
The southern nation of Judah was still going okay.
ആ സമയത്ത് തെക്കുണ്ടായിരുന്ന യൂദ എന്ന രാജ്യം വലിയ കുഴപ്പമില്ലാതെ
പോവുകയായിരുന്നു.
അവർ വിചാരിച്ചത് ഉത്തര രാജ്യമായ ഇസ്രായേലിന് സംഭവിച്ചതുപോലെയുള്ള കാര്യം ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകുവാൻ പോകുന്നില്ല.
ജസ്റ്റ് ലൈക്ക് ഡിഫറന്റ് ക്രിസ്ത്യൻ സെപ്പറേറ്റഡ് ഗ്രൂപ്പ്സ് സേ ആ വാട്ട് ഹാപ്പൻ ടു ദോസ് ഡിനോമിനേഷൻ ചർച്ചസ് വിൽ നോട്ട് ഹാപ്പൻ ടു us.
ഇന്ന് ഉള്ള പല ക്രിസ്തീയ സഭാവിഭാഗങ്ങളും പറയുന്നത് പോലെ വേർപെട്ട സഭാവിഭാഗങ്ങളിലുള്ളവർ പറയുന്നത് പോലെ മറ്റുള്ള ആ സഭകൾക്ക് സംഭവിച്ചതൊന്നും ഇവിടെ സംഭവിക്കുകയില്ല എന്നവർ കരുതി. അങ്ങനെയാണ് യൂദ എന്ന രാജ്യം
ചിന്തിച്ചത്.
അങ്ങനെ ഉള്ള ആ സമയത്താണ് ജെറമിയ എന്ന തന്റെ പ്രവാചകനെ യിരെമ്യാവിനെ ദൈവം യഹൂദയിലേക്ക് അയക്കുന്നത്.
When you read the prophecy of Jeremiah with this background, you will understand what God is saying to Judah.
ഈ ചരിത്ര പശ്ചാത്തലത്തിൽ നാം യിരെമ്യാവിന്റെ പ്രവചനത്തെ നാം നോക്കുമ്പോൾ എന്താണ് ദൈവം യഹൂദയോട് പറയുന്നത് എന്ന് നമുക്ക്
മനസ്സിലാക്കാം.
അതെങ്ങനെയാണ് നമുക്ക് നമുക്ക് എങ്ങനെയാണ് ദൈവം തന്നിരിക്കുന്നത്?
Today's Christendom is exactly in the same condition as Judah.
ഇന്നത്തെ ക്രിസ്തീയ ഗോളം അന്ന് യഹൂദ എങ്ങനെയായിരുന്നു അതേ നിലയിലാണ് ഇന്ന് ആത്മീയമായി ബാബിലോണിലേക്ക് അടിമത്തത്തിലേക്ക് പോകുവാനുള്ള വലിയൊരു അപകടത്തിന്റെ മുന്നിലാണ് ഇന്ന്.
40 years God sent his prophet Jeremiah to try and save his Judah from going to Babylon.
40 വർഷക്കാലം തന്റെ പ്രവാചകനായ യിരെമ്യാവെ യൂദ പ്രവാസത്തിലേക്ക് പോകാതിരിക്കുവാനായി ദൈവം അവർക്ക് മാനസാന്തരം നൽകുവാനായി അവനെ അയച്ചു.
And if you understand the mind of God today,
ഇന്ന് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ താൽപര്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുമെങ്കിൽ,
you will find it is the same burden God has to save his people from going to Babylon.
നിങ്ങൾക്ക് ഇത് മനസ്സിലാകും, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ താൽപര്യം തന്റെ ജനം ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് ഒരിക്കലും പോകരുത് എന്നത് തന്നെയാണ്.
Every prophet in the church will be like Jeremiah.
ഇന്നും സഭയിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന യഥാർത്ഥ പ്രവാചകന്മാരുടെ ഹൃദയത്തിന്റെ ഭാരവും അത്
തന്നെയായിരിക്കും.
യിരെമ്യാവ് പറയുന്ന ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം.
The Lord says in Jeremiah chapter 3 verse 11, the Lord said to me,
യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 3 അധ്യായത്തിന്റെ 11 വാക്യത്തിൽ ഇങ്ങനെ കർത്താവ് എന്നോട് അരുളി ചെയ്യുന്നു എന്ന് യിരെമ്യാവ് പറയുന്നു.
This is 100 years after Israel was punished.
ഇസ്രായേലിന്റെ മേൽ ദൈവത്തിന്റെ ശിക്ഷ വന്നതിന് 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കാര്യം.
And Judah is not yet punished.
യഹൂദ ഇതുവരെ ദൈവത്തിന്റെ
ന്യായവിധിയിരുന്നില്ല. We can say Judah is like the separated assembly.
യൂദ അന്നത്തെ യഹൂദ ഇന്നത്തെ വേർപെട്ട സഭാവിഭാഗങ്ങളെ പോലെയാണ്.
We can say Israel is like the mainline denominations in Christianity.
ഇസ്രായേൽ പാരമ്പര്യ സഭാവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് നമുക്ക് പറയാം.
Read it like that.
അങ്ങനെ ആ നിലയിൽ നാം അത് വായിക്കും.
And the Lord says faithless Israel has proved more righteous than treacherous Judah.
പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ ദൈവം പറയുന്നു, വിശ്വാസ ത്യാഗിനിയായ ഇസ്രായേൽ വിശ്വാസ പാപിയായ യഹൂദയേക്കാൾ നീതിയുള്ളവളെന്ന് യഹോവ എന്നോട്
അരുളിച്ചെയ്തു. That is like saying some God fearing Mormon and Jacobite priests are better than some Pentecostal pastors.
ഇന്നത്തെ നിലയിൽ അതിങ്ങനെ പറയാം, മത്തോമാ സഭയില് ഒക്കെയുള്ള ചില അച്ഛന്മാര് പെന്തിക്കോസ് സഭയിലെ പല പാസ്റ്റേഴ്സിനെക്കാളും മെച്ചപ്പെട്ടവരാണ് എന്ന് ദൈവം പറയുന്നു. അതാണ് ഇവിടെ നാം കാണുന്നത്. അങ്ങനെ സത്യം പറഞ്ഞ ജെറമ്യാവിനെ അവർക്കൊട്ടും ഇഷ്ടമായില്ല.
ആൻഡ് ദ ലോർഡ് സേസ് ടു ദാറ്റ് അദർ mainline denominations, return faithless Israel, I will be gracious to you.
പിന്മാറ്റത്തിലേക്ക് പോയ ആ പാരമ്പര്യ സഭാ വിഭാഗങ്ങളോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ മടങ്ങുക, ഞാൻ നിങ്ങളെ സ്വീകരിക്കും.
ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് ദോസ് സോ കോൾഡ് സെപ്പറേറ്റഡ് അസംബ്ലീസ് ഹാവ് ഫെയിൽഡ് ഗോഡ് കംപ്ലീറ്റ്ലി.
ഇത് തീർച്ചയായും സത്യമായ ഒരു വസ്തുതയാണ്. ഈ വേർപെട്ട വിശ്വാസ സമൂഹങ്ങള് കർത്താവിന്റെ നിന്ന് മാറിപ്പോയി, പരാജയപ്പെട്ടു.
ഈവൻ ദോ ജെറമ്യ വാസ് എ പ്രോഫറ്റ് ടു ദി സെപ്പറേറ്റഡ് ഗ്രൂപ്പ്,
ജെറമ്യാവ് ഈ വേർപെട്ട ഈ വിശ്വാസ സമൂഹങ്ങൾക്കായി ദൈവം അയക്കപ്പെട്ട ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകനായിരുന്നു.
ദി ലോർഡ് സേസ് ടു ക്ലെയിം ദിസ്, ഗോ ടു ദി നോർത്ത്, ലുക്ക് ടുവേർഡ്സ് ദി നോർത്ത്, വേഴ്സ് 12, ടുവേർഡ്സ് ദാറ്റ് ഇസ്രായേൽ വിച്ച് ഹാസ് ബീൻ ജഡ്ജ്ഡ്, ടെൽ ദം കം ബാക്ക്.
എന്നാൽ ജെറമ്യാവിനോട് ദൈവം പറയുകയാണ്, വടക്ക് ഉള്ള രാജ്യമായ ഇസ്രായേലിന്റെ അടുത്തേക്ക് നീ പോയി പറയുക, നിങ്ങൾ മടങ്ങി വരിക എന്ന്.
വൈ?
എന്തുകൊണ്ട്?
ബിക്കോസ് വേഴ്സ് 11, ഫെയ്ത്ത്ലെസ് ഇസ്രായേൽ ഹാസ് മോർ റൈച്ചസ് ദൻ ട്രെഷറസ് ജൂഡ.
എന്തുകൊണ്ടെന്നാൽ വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വിശ്വാസപാതകിയായ യഹൂദയേക്കാൾ നീതിയുള്ളവൾ എന്ന് ദൈവം കണ്ടു.
ആൻഡ് ഗോഡ് ഈസ് ഫൈൻഡിംഗ് സം God fearing people in those dead denominations.
ഇങ്ങനെയുള്ള ചത്ത ക്രിസ്തീയ വിഭാഗങ്ങളിൽ ദൈവഭയമുള്ള ചിലരെ ഇന്നും കർത്താവ് കാണുന്നു.
The people are separated and glorying that we are all in the separated churches. എന്നാൽ God is disappointed with them.
ഞങ്ങൾ വേർപെട്ട വിശ്വാസ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്ന് അഭിമാനിക്കുന്നവരിൽ ദൈവം വളരെ അവരെക്കുറിച്ച് ലജ്ജിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു.
You know, in the Jesus time also it was like this.
യേശുവിന്റെ കാലഘട്ടത്തിലും ഇങ്ങനെ തന്നെയായിരുന്നു കാര്യങ്ങൾ.
There were so many, the word Pharisees means separated. They were like the separated assemblies.
പരീശർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വേർപെട്ടവർ എന്നായിരുന്നു. യഹൂദന്മാരുടെ ഇടയിൽ തന്നെ ഒരു വേർപെട്ട സമൂഹമായിട്ടാണ് തങ്ങളെ തന്നെ.
300 years before Christ, the Israel was the nation of Israel was drifting away and the groups came together called Pharisees who said we want to keep the
ക്രിസ്തുവിന് ഏകദേശം 300 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ എന്ന രാജ്യം വീണ്ടും ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ പരീശന്മാർ എന്ന ആ ഗ്രൂപ്പ് ഉടലെടുത്തത് ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഉള്ള ഉദ്ദേശത്തോടെയാണ്. ഇവരാരായിരുന്നു?
ഏകദേശം
ക്രിസ്തുവിന് 500 വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോണിലെ പ്രവാസത്തിൽ നിന്ന് മടങ്ങി ഇസ്രായേലിലേക്ക് ദൈവം കൊണ്ടുവന്ന
ആൾക്കാരായിരുന്നു.
അന്ന് എസ്ര, നെഹമ്യാവ്, സക്കറിയ, ഹഗായ് ഇങ്ങനെയുള്ള വളരെ നല്ല നേതാക്കന്മാർ അവരുടെ ഇടയിൽ ദൈവം എഴുന്നേൽപ്പിച്ചു. എന്നാൽ ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷം മലാക്കി പ്രവാചകന്റെ കാലഘട്ടത്തിൽ എല്ലാം നഷ്ടമായ
ഒരവസ്ഥയിലേക്ക്.
ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഈ കാര്യങ്ങളിൽ നിന്ന് നാം പല പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. കാരണം അതേ നിലയിലാണ് ഇന്ന് ക്രിസ്തീയ സഭകളിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നാം മനസ്സിലാക്കിയാൽ മാത്രമേ ഇന്നത്തെ സഭയോട് ദൈവത്തിന്റെ ഒരു പ്രവാചക ദൌത്യവുമായി നമുക്ക് സംസാരിക്കുവാൻ
സാധിക്കൂ.
ഈ പഴയ നിയമ പ്രവാചകന്മാർക്ക് ഇന്നത്തെ സഭയോട് ഒന്നും പറയുവാനില്ല, അവർക്ക് നമുക്ക് താല്പര്യമുളവാകുന്ന രീതിയിൽ അവരുടെ മെസ്സേജുകളിൽ ഒന്നുമില്ല എന്ന് നാം കരുതരുത്.
And then and 300 years before Christ when everybody is drifting and a group of people, God fearing people got together and said we must be separated from all this.
ഇങ്ങനെ ഇസ്രായേൽ ദൈവത്തിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന ക്രിസ്തുവിന് 300 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു ഒരു ഗ്രൂപ്പ് ഒന്നിച്ചു ചേർന്ന് നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം എന്ന് പറഞ്ഞ് അവർ ഒരു ഗ്രൂപ്പായി നിന്നു.
They were Pharisees, meaning separated people.
അവരെയാണ് വേർപെട്ടവർ എന്ന അർത്ഥത്തിൽ ഫരിസേയർ എന്ന് പേര് സ്വീകരിച്ച ആ ഗ്രൂപ്പായി നാം കാണുന്നത്.
After 300 years,
എന്നാൽ 300 വർഷങ്ങൾക്ക് ശേഷം
they became corrupt.
അവർ വളരെ മലിനതയിലേക്ക് പോയി.
The Lord is to look at a non-Christian military man like a Roman centurion and say, I see more faith in him than all you fellows.
അന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്തു വന്നപ്പോൾ ഇവരെല്ലാം നോക്കിയ ശേഷം ഒരു റോമൻ ശതാധിപനെ നോക്കി കർത്താവ് പറഞ്ഞു, ഇസ്രായേലിലുള്ളവരെക്കാളും വിശ്വാസം ഞാൻ ഈ മനുഷ്യനിൽ കാണുന്നു എന്ന്.
Is that possible today?
ഇന്ന് അങ്ങനെ കർത്താവ് പറയുമെന്ന് നാം ചിന്തിക്കുന്നുണ്ടോ?
We who are separated and separated and separated from everything, God says, I don't see faith in you.
നാം എല്ലാവരിൽ നിന്നും വേർപെട്ടവർ 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 എന്ന് അഭിമാനിക്കുന്ന നമ്മെ നോക്കി കർത്താവ് പറയുമോ, നിങ്ങളിൽ ഞാൻ വിശ്വാസമേ
കാണുന്നു.
നാം ഏതോ ഒരു നല്ല പേരുള്ള ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായത് എന്ന കാര്യത്തിലാണോ നാം അഭിമാനിക്കുന്നത്? നാം തുടങ്ങിയപ്പോൾ നമുക്കുണ്ടായ ദൈവം തന്നെ ആ ദർശനം നഷ്ടപ്പെട്ടവരായി നാം ഇന്നിരിക്കുകയാണോ?
I was thinking this morning about Moses.
ഞാൻ ഇന്ന് രാവിലെ മോശയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു.
There's an amazing verse that challenges me in the book of Deuteronomy.
ആവർത്തന പുസ്തകത്തിൽ എന്നെ വെല്ലുവിളിക്കുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം.
The man was 120 years old.
120 വയസ്സ് മോശയ്ക്ക് ഇപ്പോൾ ഉണ്ട്.
And the last thing written about him was,
മോശയെക്കുറിച്ച് ഏറ്റവും അവസാനമായി രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്താണ്?
The last thing.
അവസാനമായി മോശയെക്കുറിച്ച്
Deuteronomy 34 verse 7.
ആവർത്തന പുസ്തകം 34 അധ്യായം അതിന്റെ 7 വാക്യത്തിൽ,
He was 120 years old when he died.
അവൻ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു.
But there were two characteristics about him.
എന്നാൽ അവനെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ നാം കാണുന്നു.
His eye was not dim.
അവന്റെ കണ്ണ് മങ്ങാതെ ഇരുന്നു.
He didn't have any glasses or anything. He could see clearly like when he was 20 years old.
അവന് കണ്ണടയൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവൻ 20 വയസ്സുണ്ടപ്പോൾ ഉണ്ടായിരുന്ന അതേ കാഴ്ച 120 വയസ്സിൽ.
Secondly, his vigor was not abated.
രണ്ടാമതായി അവന്റെ ദേഹബലം ക്ഷയിക്കാതെയിരുന്നു.
ഹി കുഡ് ക്ലൈംബ് മൗണ്ടൻസ് അറ്റ് ദി ഏജ് ഓഫ് 120.
120 വയസ്സുള്ളപ്പോൾ അവനൊരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോകാൻ മാത്രം ആരോഗ്യമുള്ളവനായിരുന്നു.
The same strength with which he could walk through the wilderness for 40 years.
40 വർഷം മരുഭൂമിയിൽ അവൻ എങ്ങനെ ആരോഗ്യത്തോടെ നടന്നോ അതേ ആരോഗ്യത്തോടെയാണ് ഇപ്പോൾ 120.
He was as strong as those 20-year-old fellows walking in the wilderness.
20 വയസ്സ് ഉള്ള യഹൂദ അന്നത്തെ ഇസ്രായേലിലെ ചെറുപ്പക്കാരെ പോലെ തന്നെ ആരോഗ്യവാനായിരുന്നു മോശ.
For us, the message is this.
നമുക്ക് ഇതിലൂടെയുള്ള സന്ദേശം ഇതാണ്.
It says his eye was not dim.
അവന്റെ കണ്ണുകൾ മങ്ങിയിരുന്നില്ല എന്ന് പറയുമ്പോൾ,
has your vision, your spiritual vision which you got when you first came to the church, has it become dim?
നിങ്ങൾ ആദ്യമായി സഭയിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച ആ ആത്മീയ ദർശനം, ആ സ്വർഗീയ ദർശനം ഇന്ന് നിങ്ങളുടെ കണ്ണുകൾക്ക് മങ്ങിപ്പോയിരിക്കുന്നുവോ? അത് സംഭവിച്ചിരിക്കുന്നു.
ഇറ്റ് ഹാസ് ഹാപ്പൻഡ് ടു മെനി പീപ്പിൾ.
അത് പല വിഭാഗങ്ങൾ പല ആൾക്കാരിലും അങ്ങനെ
സംഭവിച്ചു.
നമ്മുടെ പല മൂപ്പന്മാർ
പോലും
അന്ന് ആദ്യമായി അവർക്ക് ലഭിച്ച പുതുതായി ലഭിച്ച ആ ദർശനം ഇന്ന് മുങ്ങിപ്പോയിരിക്കുന്നു.
They can't climb the mountains anymore.
ഇന്ന് അവർക്ക് പർവ്വതങ്ങൾ കയറുവാനുള്ള ആരോഗ്യമില്ല.
They don't know how to go to God in prayer.
ഇന്ന് പ്രാർത്ഥനയിൽ ദൈവത്തെ അന്വേഷിക്കുവാൻ അവർക്ക്
ആഗ്രഹമില്ല. They don't know how to discipline themselves.
തങ്ങളെ തന്നെ അച്ചടക്കത്തിന്റെ ദൈവവചനത്തിന്റെ അച്ചടക്കത്തിൽ കാത്തു സൂക്ഷിപ്പാൻ അവർക്ക് സാധിക്കുന്നില്ല.
Their strength, spiritual strength has come down.
അവരുടെ ആത്മീയ ബലം വളരെ നഷ്ടമായി പോയിരിക്കുന്നു.
That's the challenge that's come to me.
അതെനിക്കൊരു വെല്ലുവിളിയായി ഇന്ന്.
Lord, I want to be at the end of my life like this.
കർത്താവേ, എന്റെ ജീവിതത്തിന്റെ അവസാനം ഈ മോശ പോലെ ആയിരിക്കാൻ.
The vision I had at the beginning, I never want to lose it.
എനിക്ക് നീ ആദ്യം തന്ന ആ സ്വർഗീയ ദർശനം അവസാനം വരെ നഷ്ടമാകാതെ സൂക്ഷിക്കണം.
The spiritual zeal and fire you put into my heart 35 years ago will never die down till the end of my life.
35 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഹൃദയത്തിൽ നീ തന്ന ആ ആത്മീയ ഉണർവും ബലവും എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ നിലനിൽക്കണമെന്ന് ഞാൻ
ആഗ്രഹിക്കുന്നു.
എനിക്ക് സ്ഥാനപ്പേരുകളിലോ മനുഷ്യന്റെ അംഗീകാരത്തിലോ മാനത്തിലോ പണത്തിലോ ഒന്നും ഒരു താല്പര്യവും. അതെല്ലാം ചപ്പും കുപ്പയുമാണ്.
Dear brothers and sisters, when your vision is no longer the same, you are a backslider.
നിന്റെ ആ ദർശനം പഴയതുപോലെ തെളിവായി നിന്റെ മുമ്പിൽ നിൽക്കുന്നില്ല എങ്കിൽ നീ ഒരു
പിന്മാറ്റക്കാരനായിത്തീർന്നിരിക്കും.
നിന്റെ ഹൃദയത്തിൽ കൂടുതൽ വിശുദ്ധിക്കും കൂടുതൽ നിർമ്മലമായ കർത്താവിനുള്ള സ്നേഹത്തിനുമുള്ള തീഷ്ണത നഷ്ടപ്പെട്ട് ആജ്ഞ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നീ ഇന്നൊരു
പിന്മാറ്റക്കാരനായിത്തീർന്നിരിക്കും.
നീ ഒരിക്കലും ഞാൻ ഒരു ഇങ്ങനെയുള്ള ഒരു നല്ല സഭയുടെ ഭാഗമാണ് എന്ന കാര്യത്തിൽ നീ അഭിമാനിക്കരുത്.
The Lord can say those faithless people in that other denomination has proved more righteous than people who say they are in separated group.
കർത്താവ് നിന്നോട് പറയും, നീ തള്ളിക്കളയുന്ന ആ മറ്റു സഭാവിഭാഗങ്ങളിലുള്ള അവിശ്വസ്തരായിട്ടുള്ള ആൾക്കാർ നിന്നെക്കാളും നീതിമാൻ എന്ന് ഞാൻ കണ്ടിരിക്കുന്നു എന്ന്.
The Lord says to those people in those dead denominations,
കർത്താവ് അങ്ങനെയുള്ള ആ ചത്തസഭകളിലെ വിശ്വാസികളോട് കർത്താവ് ഇങ്ങനെ പറയുന്നു.
Jeremiah 3.
യിരെമ്യാവിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ,
റിമെമ്പർ, ജെറമിയാ വാസ് എ പ്രോഫറ്റ് ടു ജൂഡ ആൻഡ് ദി ലോർഡ് ഈസ് ടെല്ലിംഗ് ഹിം ടു പ്രോഫസൈ ടു ഇസ്രായേൽ ആൻഡ് ദാറ്റ് ഈസ് ദി അദർ ഗ്രൂപ്പ്.
നിങ്ങൾ കാര്യം ഓർക്കണം, യിരെമ്യാവിനെ ദൈവം യഹൂദയുടെ പ്രവാചകനായി അയച്ചതാണ് എന്നാൽ അവനോട് പറയുന്നു, നീ ഇസ്രായേലിൽ പോയി അവരോട് ഇന്ന കാര്യം പറയുക എന്ന്.
What is he saying? Return, verse 12, faithless Israel.
അമർനാമാക്കിയതിൽ നീ ജന വടക്കോട്ട് നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറയുക, വിശ്വാസത്യാഗ്നിയായി ഇസ്രായേലിൽ മടങ്ങി വരിക എന്ന്.
Only acknowledge your iniquity, verse 13.
പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു, നിന്റെ അകൃത്യം സമ്മതിക്ക മാത്രം ചെയ്യുക.
പതിനാലാം
വാക്യത്തിൽ വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുകയും എന്ന്.
All of you will not come. I know that.
നിങ്ങളിൽ എല്ലാവരും മടങ്ങി വരികയില്ല എന്ന് എനിക്കറിയാം.
99% of the denomination will remain dead.
99% ഈ ചത്തസഭകളിലെ ആൾക്കാർ അവർ ചത്തവരായി തുടരും.
I will take verse 14, one from one city and two from another family.
പതിനാലാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളെ പട്ടണത്തിൽ നിന്ന് ഒരുത്തനെയും വംശത്തിൽ നിന്ന് രണ്ടുപേരെയും വീതം എടുത്ത് സിയോണിലേക്ക്.
And I will bring you to my true church, Zion.
ഞാൻ അങ്ങനെ നിങ്ങളെ എന്റെ യഥാർത്ഥ സത്യസഭയായ സിയോണിലേക്ക് ഞാൻ ഉണക്കി കൊണ്ടുവരും.
And how do you know when you come to Zion?
എങ്ങനെയാണ് നിങ്ങൾ സിയോണിലേക്ക് മടങ്ങി വന്നു എന്ന് അറിയുക.
There, verse 15,
പതിനഞ്ചാം വാക്യത്തിൽ,
you will find shepherds after God's own heart.
നിങ്ങൾക്ക് എന്റെ മനസ്സിനൊത്ത ഇടയന്മാരെ ഞാൻ നൽകും.
Who will feed you on the knowledge of God.
അവർ നിങ്ങളെ ദൈവിക ജ്ഞാനത്തിൽ വളർത്തും.
And understanding of his ways.
അവന്റെ വഴികളെ നിങ്ങൾക്ക്
മനസ്സിലാക്കി
തരും.
Not preach dead sermons.
ചത്ത പ്രസംഗങ്ങൾ പ്രസംഗിക്കുകയല്ല അവർ ചെയ്യുക.
Like shepherds feed their sheep on good pasture.
നല്ല ഇടയന്മാരെ പോലെ തങ്ങളുടെ ആടുകളെ നല്ല മേച്ചിൽ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന
ഇടയന്മാരെ
അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയിക്കും.
Then you know you come to Zion.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ യഥാർത്ഥ സിയോനിലേക്ക് സത്യസഭയിലേക്ക്
മടങ്ങിയിരിക്കുന്നുവെന്ന്. The shepherds are not the shepherds after God's own heart.
എവിടെ ദൈവത്തിന്റെ ഹൃദയപ്രകാരം ഉള്ളവരല്ലാത്ത ഇടയന്മാർ ഉണ്ടോ?
That means they don't have the heart of God towards his people.
അവർക്ക് ജനത്തോട് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അതേ മനോഭാവം ഇല്ലാതെ ഇരിക്കുന്നു.
Kindness and the strictness of God.
ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കർശനം
ഇല്ലാതെ
ഇരിക്കുമ്പോൾ ഒരു പിതാവിനെ പോലെ.
Those who don't look upon their flock like their own sons and daughters.
തങ്ങളുടെ സ്വന്തം ആൺമക്കളെയും പെൺമക്കളെയും പോലെ തങ്ങളുടെ സഭയിലുള്ളവരെ കാണാതെ ഇരിക്കുന്ന ഇടയന്മാർ ഉള്ളപ്പോൾ അവർ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഇടയന്മാരല്ല.
The only true shepherd is the one who looks at everybody in his flock like my own son, my own daughter.
യഥാർത്ഥമായ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു ഇടയൻ തന്റെ സഭയിലുള്ള എല്ലാവരെയും സ്വന്തം മകനെയും മകളെയും പോലെ തന്നെ
കരുതുന്നു.
അങ്ങനെയുള്ളവർ വളരെ ചുരുക്കമായി മാത്രമേ
ഉള്ളൂ.
ആ അങ്ങനെ ഇടയന്മാരുള്ള സഭകളാണ് യഥാർത്ഥ ദൈവസഭ.
Shepherds who got God's own heart.
ദൈവത്തിന്റെ ഹൃദയപ്രകാരം തന്നെയുള്ള ഇടയന്മാർ.
God's not a teacher, he's a father.
ദൈവം ഒരു അധ്യാപകൻ, ഒരു ഉപദേഷ്ടാവ് അല്ല, അവനൊരു പിതാവാണ്.
Jesus taught us to pray our Father in heaven, not our teacher in heaven.
കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലുള്ള ഞങ്ങളുടെ അധ്യാപകനെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഉപദേഷ്ടാവേ എന്ന് വിളിക്കാനല്ല പഠിപ്പിച്ചത്.
Teacher will build a school, a father will build a family.
ഒരു അധ്യാപകൻ ഒരു സ്കൂൾ അവൻ നിർമ്മിക്കും, എന്നാൽ ഒരു പിതാവ് ആണ് ഒരു കുടുംബത്തെ പണിയുന്നത്.
Many churches are like schools, they're not like a family.
പല സഭകളും ഒരു കുടുംബം പോലെയല്ല, ഒരു സ്കൂൾ പോലെ മാത്രമാണ്.
Because the leader is a teacher.
അവിടെ സഭയുടെ നേതാവ് ഒരു ഉപദേഷ്ടാവാണ്.
He's just interested in producing a good lecture every Sunday.
അവന്റെ താല്പര്യം എല്ലാ ഞായറാഴ്ചയും നല്ല ഒരു പ്രസംഗം തയ്യാറാക്കി പ്രസംഗിക്കണം എന്നുള്ളതാണ്.
That's not Zion.
അതല്ല സിയോൻ ദൈവസഭ.
Zion is where there are shepherds after God's own heart.
ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഇടയന്മാർ ഉള്ള ഇടമാണ് സിയോൻ ദൈവസഭ.
Who don't teach the people but feed the people.
അവർ ദൈവത്തിന്റെ ജനത്തെ പഠിപ്പിക്കുകയല്ല, അവർ അവരെ മേയിക്കുകയാണ്, അവർക്ക് ഭക്ഷണം നൽകുകയാണ് ചെയ്യുന്നത്.
Give them the knowledge of God.
അവർക്ക് ദൈവിക പരിജ്ഞാനം പകർന്നു നൽകുന്നവരാണ്.
Give them an understanding of God's way.
ദൈവത്തിന്റെ വഴികളെക്കുറിച്ചുള്ള ജ്ഞാനം പരിജ്ഞാനം അവർക്ക് പകർന്നു നൽകുന്നവനാണ് യഥാർത്ഥ ഇടയൻ.
So our churches need prophets.
അപ്പോൾ നമ്മുടെ സഭകളിൽ ഇങ്ങനെയുള്ള ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ട പ്രവാചകന്മാരെ ഇനിയും എഴുന്നേൽപ്പിക്കേണ്ടിയിരിക്കുന്നു.
God gives his church apostles.
ദൈവം തന്റെ സഭയിൽ അപ്പോസ്തലന്മാരെ നൽകുന്നു.
Prophets.
പ്രവാചകന്മാരെ നൽകുന്നു.
Teachers.
ഉപദേഷ്ടാക്കന്മാരെ നൽകുന്നു.
Evangelists.
സുവിശേഷകരെ നൽകുന്നു. ഇടയന്മാരെ നൽകുന്നു.
1 Corinthians 12 it says.
1 Corinthians 12 ഇങ്ങനെ എഴുതിയിരിക്കുന്നു.
Verse 28
അതിന്റെ 28 വാക്യം.
God is appointed, there's an order in this.
ഇതിലെ ഒരു ഒരു ക്രമമുണ്ട്.
First the apostles.
ഒന്നാമത് അപ്പോസ്തലന്മാർ.
You can't have a family without a father.
ഒരു കുടുംബത്തിലെ ഒരു പിതാവ് ഇല്ലെങ്കിൽ ആ കുടുംബം പൂർണ്ണമാകുന്നില്ല.
All the early apostles were like fathers to all the churches.
ആദിമസഭയിലെ അപ്പോസ്തലന്മാരെല്ലാവരും അന്നുണ്ടായിരുന്ന സഭകൾക്ക് പിതാക്കന്മാരെ പോലെയായിരുന്നു.
And then in those churches,
ആ സഭകളിൽ
there were prophets. Second and teachers.
രണ്ടാമതായി പ്രവാചകന്മാരെയും മൂന്നാമതായി ഉപദേശകന്മാരെയും ദൈവം നിയമിച്ചു.
And miracles and healings refer to evangelists.
വീര്യപ്രവർത്തികൾ രോഗശാന്തികളുടെ വരം ഇതൊക്കെ സുവിശേഷകന്മാരുടെ ശുശ്രൂഷയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
You read in the early church in Acts 13.
അപ്പോസ്തല പ്രവൃത്തി 13 ആദിമ സഭയുടെ ചരിത്രത്തിൽ നാം കാണുന്നത്.
In the church in those days.
ആ സഭയിൽ അക്കാലത്തെ സഭയിൽ.
After the apostles had planted the church.
അപ്പോസ്തലന്മാർ സഭ നട്ട ശേഷം.
Says in Acts 13 verse 1 there were prophets and teachers there.
അവിടെ അപ്പോസ്തല പ്രവൃത്തി 13 ഒന്നാം വാക്യത്തിൽ നാം കാണുന്നു അവിടെ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു എന്ന്. അന്ത്യോക്യയിലെ സഭയിൽ.
And what did the prophet do those days?
അന്നത്തെ പ്രവാചകന്മാർ എന്ത് ശുശ്രൂഷയാണ് ചെയ്തത്?
Now we know what the so-called prophets today do.
ഇന്ന് പ്രവാചകന്മാർ എന്ന് വിളിക്കപ്പെടുന്നവർ ചെയ്യുന്ന ശുശ്രൂഷ എന്താണ് എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും.
They tell you whether you should go to Dubai or not, or marry so-and-so or not.
അവർ പറയുന്നത് നീ ദുബായിൽ പോകണമോ വേണമോ, ഇന്നയാളെ വിവാഹം കഴിക്കണമോ വേണ്ടയോ എന്നൊക്കെയാണ്.
And they say some great gloomy thing is going to happen to your home, but I will pray and remove it.
നിന്റെ കുടുംബത്തിൽ വലിയൊരു വിപത്ത് സംഭവിക്കുവാൻ പോകുന്നു എന്നാൽ നീ എനിക്ക് പണം തന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ആ വിപത്ത് നീങ്ങിപ്പോകും. എന്നാൽ അന്നത്തെ ആദിമസഭയിലെ പ്രവാചകന്മാർ ഇങ്ങനെയുള്ളവരായിരുന്നില്ല.
അപ്പോസ്തല
പ്രവൃത്തി 15 എന്താണ് ഒരു യഥാർത്ഥ പ്രവാചകൻ ചെയ്യുന്ന ശുശ്രൂഷ എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണം അവിടെ നമുക്ക് കാണാം.
Everybody knows about Agabus the prophet who prophesied about a famine.
അഗാബസ് എന്ന പ്രവാചകൻ വലിയൊരു ക്ഷാമം വരുന്നു എന്ന് പ്രവചിച്ച കാര്യം എല്ലാവർക്കും അറിയാം.
That's also there. Some rarely somebody does that.
വളരെ ചുരുക്കമായി അങ്ങനെയുള്ള കാര്യങ്ങളും സഭയിൽ ദൈവം നടക്കുവാൻ അനുവദിക്കുന്നു.
How many of you know of Judas and Silas the prophets?
എന്നാൽ യൂദാസും ശീലാസും എന്ന രണ്ട് പ്രവാചകന്മാരെ കുറിച്ച് എത്ര പേർക്കറിയാം?
My guess is 99.9% of Christians haven't even heard about.
99.9% ക്രിസ്ത്യാനികളും ഇങ്ങനെയുള്ള രണ്ട് പ്രവാചകന്മാരെ കുറിച്ച് കേട്ടിട്ടില്ല. അവരെല്ലാവരും അഗാപസിനെ കുറിച്ച്
കേട്ടിട്ടുണ്ട്.
എന്നാൽ യൂദാസും ശീലാസും എന്ന രണ്ട് പ്രവാചകന്മാരെ അപ്പോസ്തലപ്രവൃത്തി 15:32 വാക്യം.
ജൂഡാസ് ആൻഡ് സൈലസ് ദ പ്രോഫറ്റ്സ് എൻകറേജ്ഡ് ആൻഡ് സ്ട്രെങ്തൻഡ് ദ ബ്രദറിൻ വിത്ത് എ ലെങ്തി മെസ്സേജ്.
യൂദയും ശീലാസും പ്രവാചകന്മാർ ആകൊണ്ട് പല വചനങ്ങളാൽ സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. തങ്ങളുടെ കണ്ണുകളെ അടച്ച് 2 മിനിറ്റ് നേരത്തേക്ക് വലിയ ഉച്ചത്തിൽ എന്തെങ്കിലും പ്രവചനം പറയുകയല്ല ചെയ്തത്.
NASB
ട്രാൻസ്ലേഷനിൽ അവർ വളരെ നീണ്ട ഒരു സന്ദേശം നൽകി എന്നാണ്
എഴുതിയത്.
എന്നാൽ അവർ ആ സന്ദേശത്തിലൂടെ സഹോദരന്മാരെ പ്രബോധിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്.
It's not they bored them with a long message like today happens often.
ഇന്ന് പലപ്പോഴും സംഭവിക്കാറുള്ളതുപോലെ വളരെ നീണ്ട ഒരു പ്രസംഗത്തിലൂടെ ആളുകളെ മുഷിപ്പിക്കുകയല്ല അവർ ചെയ്തത്.
No, they strengthened and encouraged them.
അവർ അവരെ പ്രബോധിപ്പിക്കുകയും ഉറപ്പിക്കുകയുമാണ് ചെയ്തത്.
God wants prophets.
ദൈവം അങ്ങനെയുള്ള പ്രവാചകന്മാരെ അന്വേഷിച്ചു.
Where are the young people who will rise up to this challenge?
ഇങ്ങനെയുള്ള ഒരു വെല്ലുവിളി ഏറ്റെടുക്കുവാനായി എഴുന്നേൽക്കുവാനുള്ള യുവാക്കന്മാർ എവിടെ?
Let me show you how Jeremiah became a prophet.
യിരെമ്യാവിനെ ദൈവം എങ്ങനെയാണ് ഒരു പ്രവാചകനായി നിയമിച്ചത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
യിരെമ്യാവിന്റെ
പുസ്തകം 15:16 അതിന്റെ 16 വാക്യം.
He says to the Lord, Lord, thy words were found and I ate them, and thy words became for me a joy and the delight of my heart.
ഇവിടെ യിരെമ്യാ കർത്താവിനോട് ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി.
ഐ ആം സ്പീക്കിംഗ് ടു യങ് പീപ്പിൾ.
ഞാനിപ്പോൾ ചെറുപ്പക്കാരായ യുവാക്കന്മാരോടും യുവതിമാരോടുമാണ് സംസാരിക്കുന്നത്.
If we don't have prophets rising up in our church, we're going to go the way of Judah one day into Babylon.
ഇന്ന് സഭയില് ദൈവം യഥാർത്ഥ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നില്ല എങ്കിൽ യഹൂദയ്ക്ക് സംഭവിച്ച അതേ അപകടം ഇന്നത്തെ സഭയ്ക്കും സംഭവിക്കും.
We have to take it seriously.
നാം അത് വളരെ ഗൌരവത്തോടെ
എടുക്കേണ്ടിയിരിക്കുന്നു. We need a younger generation of people who find the delight in the word of God and eat it and digest it and it becomes their life.
നമുക്ക് ഇന്ന് യിരെമ്യാവ് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ച് അത് പ്രമോദിക്കുകയും അത് തങ്ങളുടെ ഹൃദയത്തിന്റെ ആനന്ദവും ആയി ആണ് എന്ന് പറയുന്ന നിലയിലുള്ള യുവാക്കന്മാരെ
യുവതിമാരും.
അങ്ങനെ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി സമയം വേർതിരിക്കണം.
Jeremiah said, in order to find time for that, verse 17, I did not sit in the circle of merrymakers. Because your hand was upon me, I sat alone.
അതിനുവേണ്ടി സമയം കണ്ടെത്തുവാനായി യിരെമ്യാവ് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. നീ എന്നെ നീരസം കൊണ്ട് പറിച്ചിരിക്കാൻ നിന്റെ കൈ നിമിത്തം ഞാൻ
പനിച്ചിരുന്നു.
മറ്റുള്ള യുവാക്കന്മാരും യുവതിമാരും അവര് സന്തോഷിച്ച് തമാശകളൊക്കെ പറഞ്ഞ് ഉല്ലസിച്ചപ്പോൾ യിരെമ്യാവ് ദൈവത്തോടുകൂടെ ഏകാന്തനായിരുന്നു.
യു ഹാവ് ടു പേ പ്രൈസ് ഇഫ് യു വാണ്ട് ടു ബി എ പ്രോഫറ്റ്.
നിനക്ക് ദൈവത്തിന്റെ ഒരു പ്രവാചകനാകണമെങ്കിൽ ഒരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട്.
And he went through a lot of pain and incurable wounds, it says in verse 18.
18 വാക്യത്തിൽ അവൻ പറയുന്നു, വളരെയധികം വേദനയും മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമമുള്ള മുറിവുകളും അവൻ അനുഭവിക്കുന്നു.
God took us through very difficult circumstances to prepare us to share his word.
ദൈവം തന്റെ വചനം പങ്കുവയ്ക്കുവാനായി നമ്മെ ഒരുക്കുന്നതിൽ ഇങ്ങനെയുള്ള പല വിഷമഘട്ടങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ നമ്മളെ
കടന്നു.
അതിനുശേഷം യിരെമ്യാവിനോട്
പറയുന്നു, കം ബാക്ക് ആൻഡ് സ്റ്റാൻഡ് ബിഫോർ മീ. വേഴ്സ് 19.
19 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം
കൈക്കൊള്ളും.
നീ എന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ എന്താണ് അധമമായത് എന്താണ് ഉത്തമമായത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. അധമമായത് വിലയില്ലാത്തത് നിന്റെ ജീവിതത്തിൽ നിന്ന് നീ എറിഞ്ഞു
കളയേണ്ടത്.
പാപകരമായ കാര്യങ്ങൾ മാത്രമല്ല,
ഗുഡ് തിങ്സ് ദാറ്റ് വിൽ ഹിൻഡർ യു ഫ്രം ബീയിങ് എ പ്രോഫറ്റ് ഓഫ് ഗോഡ്.
നിന്നെ ദൈവത്തിന്റെ ഒരു പ്രവാചകനാകുന്നതിൽ നിന്ന് തടയുന്ന പല നല്ല കാര്യങ്ങളും നീ അറിഞ്ഞു കളയേണ്ടതുണ്ട്.
Worthless before God's eyes.
ദൈവത്തിന്റെ മുമ്പാകെ യാതൊരു വിലയും ഇല്ലാത്ത കാര്യം.
I believe among God's people today there are good things which are worthless which they need to get rid of.
ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ജനത്തിനിടയിക്ക് പല നല്ല കാര്യങ്ങളും എന്നാൽ ദൈവത്തിന് വിലയില്ലാത്ത പല നല്ല കാര്യങ്ങളും
മാറ്റപ്പെടേണ്ടത്.
നമ്മൾ ചിന്തിക്കരുത് പാപം മാത്രം എല്ലാം ഉപേക്ഷിച്ചു കഴിയുമ്പോൾ നാം ആത്മീയതയുടെ ഔന്നത്യത്തിലെത്തിയെന്ന്.
Now God told Abraham to send away Ishmael even though he was a healthy strong boy.
ഇസ്മായേൽ വളരെ ആരോഗ്യമുള്ള നല്ലൊരു യുവാവായിരുന്നിട്ടും ദൈവം പറഞ്ഞു ഇസ്മായേലിനെ പുറത്തേക്ക് കളയുക.
God told King Saul to kill the good sheep of Amalek and not just the bad sheep of Amalek.
ദൈവം സൗലിനോട് പറഞ്ഞു നല്ല അമാലേക്കിന്റെ മോശം ആടുകളെ മാത്രമല്ല നല്ല ആടുകളെയും കൂടി.
Because he did not get rid of the good sheep of Amalek, he lost the kingdom.
അമാലേക്കിന്റെ നല്ല ആടുകളെ കൊല്ലാതെ സൂക്ഷിച്ചതിനാൽ സൗലിന് തന്റെ രാജ്യം നഷ്ടമായി.
We don't have time to do everything we want to do on this earth.
നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള സമയം നമുക്കില്ല.
If you want to do that, you forget about building the church.
അങ്ങനെ നമുക്ക് ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ ദൈവസഭയുടെ പണിയുടെ കാര്യം നിങ്ങൾ അങ്ങ് മറക്കരുത്.
So many things I want to do, I don't find any time to do it.
എനിക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അതൊന്നും ചെയ്യുവാൻ എനിക്കിപ്പോൾ സമയമില്ല.
The Lord says, I will tell you what precious things you must keep and the worthless things you got to get rid of.
കർത്താവ് യിരെമ്യാവിനോട് പറഞ്ഞതുപോലെ നീ സൂക്ഷിക്കേണ്ട ഉത്തമമായ കാര്യങ്ങൾ നീ സൂക്ഷിക്കണം.
And even in your conversation, you have to get rid of all worthless conversation.
നിങ്ങളുടെ സംസാരത്തിലും പ്രയോജനരഹിതമായിട്ടുള്ള എല്ലാ സംസാരങ്ങളും ഒഴിവാക്കേണ്ടതുണ്ട്.
Then you will become my prophet.
അപ്പോൾ നീ എന്റെ വായ് പോലെ എന്റെ പ്രവാചകനായിത്തീരും.
To be God's mouth.
ദൈവത്തിന്റെ വായ് പോലെ ആയിത്തീരുക.
Amazing.
അതെത്ര ആശ്ചര്യകരമായ ഒരു കാര്യമാണ്.
Tell me, my brothers and sisters.
എന്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ,
Is it worth paying such a heavy price to become God's mouth in this generation?
ഈ തലമുറയിൽ ദൈവത്തിന്റെ വായ എന്ന നിലയിൽ അവന്റെ പ്രവാചകനായിരിക്കുക എന്നുള്ളത് ഇത്ര വില കൊടുക്കുവാൻ വേണ്ടുന്ന ഒരു കാര്യമാണ്.
You should say, Lord, I'm willing to pay any price on earth to be your mouth in this generation.
നിങ്ങളിൽ എത്ര പേർ കർത്താവേ നിന്റെ വായായി ഈ തലമുറയിലായിരിക്കാൻ ഞാൻ എന്ത് വില കൊടുക്കുവാനും തയ്യാറാകും എന്ന് പറയുന്നവർ ഉണ്ട്.
But God doesn't find many people like that.
അങ്ങനെ പറയുന്ന ആളുകളെ വളരെയധികമൊന്നും ഇന്ന് ദൈവത്തിന് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ അവൻ ജർമ്മയാവിനെ കണ്ടു. അവൻ അനേകരെ കണ്ടില്ല.
ജർമ്മയാവിന്റെ
പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു.
സൊദോമിൽ
ദൈവം 10 ആൾക്കാരെ, നീതിമാന്മാരെ അന്വേഷിച്ചു. അവിടെ 10 നീതിമാന്മാരെ കണ്ടെത്തിയാൽ ഞാൻ സൊദോമിനെ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞു.
God couldn't find 10.
എന്നാൽ 10 പേരെ കണ്ടെത്തുവാൻ ദൈവത്തിന് സാധിച്ചു. എന്നാൽ ഒരുവൻ മാത്രമേ അന്ന്
ഉണ്ടായിരുന്നുള്ളൂ.
രണ്ട് പത്രോസിൽ ലോത്തിനെ ഒരു നീതിമാൻ എന്ന് വിളിക്കുന്നത് കൊണ്ട് ലോത്ത് നീതിമാൻ എന്ന് തന്നെ നാം കരുതുന്നു. അല്ലായെങ്കിൽ അങ്ങനെ എഴുതിയിട്ടില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും ലോത്ത് നീതിമാൻ എന്ന് ഞാൻ കരുതുമായി. എന്നാൽ യിരെമ്യാ അഞ്ചാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, അവിടെ യിരെമ്യാവോട് ദൈവം പറയുന്നു,
റോം അറൌണ്ട് ദി സ്ട്രീറ്റ്സ് ഓഫ് ജെറുസലേം,
ഇസ്രായേലിന്റെ തെരുവുകളിൽ നീ പോയി അന്വേഷിച്ച് നോക്കുക.
സീക്ക് ഇൻ ഹർ ഓപ്പൺ സ്ക്വയർസ്. യിരെമ്യാ 5 വേഴ്സ് 1.
യിരെമ്യാവിന്റെ പുസ്തകം അഞ്ചിന്റെ ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യെരുശലേമിന്റെ വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുക, അതിന്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞ് അറിയുകയും
ചെയ്യും. Who just justice, who seeks for the truth, and I will pardon her. I will not send this nation to Babylon.
ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ, അങ്ങനെ ഒരുത്തനെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ യഹൂദയെ പ്രവാസത്തിലേക്ക് വിടുകയില്ല എന്നാണ് ദൈവം വാഗ്ദാനം.
Why did he send them to Babylon? He couldn't find one man.
എന്തുകൊണ്ടാണ് ബാബിലോണിലെ പ്രവാസത്തിലേക്ക് ദൈവം അവരെ അയച്ചത്? കാരണം ഇങ്ങനെയുള്ള ഒരുവനെപ്പോലും, നീതിമാനായ ഒരുവനെപ്പോലും ദൈവത്തിന് കണ്ടെത്തുവാൻ
സാധിച്ചില്ല.
ജനം ബാബിലോണിലെ പ്രവാസത്തിലേക്ക് പോയ ശേഷം ഇസക്കിയേൽ എന്ന പ്രവാചകനോട് ഈ കാര്യമാണ് ദൈവം
അരുളിച്ചത്.
ബാബേലിൽ ദൈവത്തിന്റെ പ്രവാചകനായ ദൈവമായി ചെന്നാണ് അവൻ ദൈവത്തിന്റെ ജനത്തോട് ഇങ്ങനെ പറഞ്ഞു.
എസ്കേലിന്റെ
പുസ്തകം 22 അധ്യായത്തിന്റെ 30 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു,
ഐ സെർച്ച് ഫോർ വൺ മാൻ അമംഗ് ഓൾ ദോസ് ആൻഡ് ഐ ഡിഡ് നോട്ട് ഫൈൻഡ് ഹിം.
ഞാൻ അവരുടെ ഇടയിൽ ഒരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാനും.
Someone who would build up the wall, someone who will stand in the gap.
ദേശത്തിനു വേണ്ടി മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടുകൾ നിൽക്കുന്ന ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു.
You know what? When there's a gap in the wall, it's like saying Jerusalem is not protected from the world now.
ഈ ജെറുസലേമിനു ചുറ്റുമുള്ള മതിലിൽ ഒരു വിടവ് ഉണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ലോകത്തിൽ നിന്നും ജെറുസലേം പരിരക്ഷിക്കപ്പെടുന്നില്ല, സഭ പരിരക്ഷിക്കപ്പെടുന്നില്ല.
ഡിഫറന്റ് പ്രീച്ചേഴ്സ് ഹാവ് കം ആൻഡ് മേഡ് ലിറ്റിൽ ഗ്യാപ്സ് ഇൻ ദ വാൾ സെയിംഗ് യാ ഇറ്റ് ഈസ് ഓൾറൈറ്റ് ഇഫ് ക്രിസ്ത്യൻസ് ഡു ദിസ്, ഇറ്റ്സ് നോട്ട് സോ സീരിയസ്.
പല ഉപദേഷ്ടാക്കന്മാരും വ്യാജപ്രവാചകന്മാരും ഇന്ന് വന്ന് ഈ സഭയിൽ സഭയുടെ ചുറ്റുമുള്ള മതിലിൽ വിള്ളലുകൾ ഉണ്ടാക്കിയാണ് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല, വിവാഹങ്ങൾ ചെയ്താലും കുഴപ്പമില്ല.
Another fellow who imagines himself to be a prophet will go and break another hole in the wall and say, that's all right, this is not so serious, it's all right if Christians do this also.
പ്രവാചകൻ എന്ന് അഭിമാനിക്കുന്ന മറ്റൊരു കള്ളപ്രവാചകൻ ചെന്ന് വേറെ ഒരു സ്ഥിതിയുടെ ഒരു സ്ഥലത്ത് ഒരു വിള്ളൽ ഉണ്ടാക്കിയ ശേഷം ഇതും കുഴപ്പമില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞ് അവിടെ ഒരു വിള്ളൽ ഉണ്ടാക്കി.
Now we have so-called separated churches inside which are believers who are behaving just like the worldly people.
ഇന്ന് വേർപെട്ട സഭകൾ എന്നഭിമാനിക്കുന്ന കൂട്ടങ്ങളില് ലോകത്തിലുള്ള അവിശ്വാസികളെ പോലെ തന്നെ പെരുമാറുന്ന വിശ്വാസികളെ കൊണ്ട് തറഞ്ഞിരിക്കുന്നു. ലോകത്തിലുള്ള ഭാര്യാഭർത്താക്കന്മാർ അന്യോന്യം തങ്ങളുടെ വീട്ടിൽ വഴക്കടിക്കുന്നത് പോലെ തന്നെ ഈ വിശ്വാസികളായ
ഭാര്യാഭർത്താക്കന്മാരും
ലോകത്തിലുള്ള ആൾക്കാർ ചെയ്യുന്നത് പോലെ തന്നെ ഈ വിശ്വാസികളും പണത്തിന്റെ പിറകെ
ഓടുന്നവരാണ്.
അവർ ദൈവിക സ്വഭാവത്തെക്കാൾ ബൈബിളിലുള്ള പരിജ്ഞാനത്തെയാണ് അന്വേഷിക്കുന്നത്. അതിനെല്ലാം ശേഷവും അവർ അഭിമാനിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെയുള്ള വേർപെട്ട ഒരു സഭയാണ്. എന്നാൽ ആ സഭയുടെ ചുറ്റുമുള്ള മതിലിൽ ധാരാളം ഇടിവുകൾ ധാരാളം വിള്ളലുകൾ ഉണ്ടായിരിക്കുന്നു.
The Lord says, I look for one man.
ദൈവം പറയുന്നു, ഞാൻ ഒരു മനുഷ്യനെ അന്വേഷിച്ചു.
Who will stand up and say, it's not all right for Christians to do all this.
അവൻ എഴുന്നേറ്റ് നിന്ന് അല്ല, ഇത് ചെയ്യുന്നത് ഇത് വിശ്വാസികൾക്ക് യോജിച്ചതല്ല, നാം ഇവിടെ മതിൽ വീണ്ടും പണിയണം എന്ന് പറയുന്ന ഒരുവനെ ഞാൻ
അന്വേഷിച്ചു.
ഇങ്ങനെയുള്ള ഒരു വിള്ളലിലൂടെ ലോകത്തിന്റെ പല കാര്യങ്ങളും ആസ്വദിച്ച ആ സഭയിലെ ജനം ഇങ്ങനെയുള്ള ഒരു പ്രവാചകനെ അംഗീകരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?
No, they will not listen.
അവർ ഒരിക്കലും അങ്ങനെയുള്ള ഒരു പ്രവാചകനെ
സ്വീകരിക്കുകയും
ജീവനിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്, അത് കണ്ടെത്തുന്നവരോ
ചുരുക്കം.
അനേക വിശ്വാസികൾ എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ ദൈവത്തിന്റെ സന്ദേശം കേൾക്കാതിരിക്കുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്?
ജെറമ്യാവിനോട് 15
വാക്യത്തിന്റെ 15 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെ എന്റെ വക്താവായി എന്റെ വാക്കുകള് പ്രസ്താവിക്കുമ്പോൾ അവർ നിന്റെ പക്ഷം തിരിയും, തിരിയണം, നീ അവരുടെ പക്ഷം തിരികയില്ല. ഒരിക്കലും ഒരു ദൈവ മനുഷ്യൻ ചെന്ന് ജനത്തിന്റെ അടുത്ത് ചെന്ന് സഹോദര നിന്നെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കാൻ എനിക്ക് സാധിക്കുക എന്ന് പറയുക. നിന്നെ സന്തോഷിപ്പിക്കുക, നിന്നെ സുഖിപ്പിക്കുക എന്നുള്ളതല്ല എന്റെ ലക്ഷ്യം. നിനക്ക് വിശുദ്ധനായി ദൈവിക സ്വഭാവമുള്ളവരായി തീരാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വരിക. എനിക്ക് നിന്റെ പണം ആവശ്യമില്ല, നിന്റെ അംഗീകാരം എനിക്ക് ആവശ്യമില്ല.
ഇഫ് യു ബിക്കം ഹോളി യു വിൽ ബി ഹാപ്പി.
നീ യഥാർത്ഥ വിശുദ്ധനായി തീരുന്നുവെങ്കിൽ നീ യഥാർത്ഥമായും സന്തോഷമുള്ളവനായി തീരും.
The happiest man that walked on the earth was Jesus Christ because he was the holiest.
ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന നടന്നിരുന്ന ഏറ്റവും സന്തോഷഭരിതനായ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. കാരണം അവൻ പൂർണ്ണ വിശുദ്ധനായിരുന്നു.
Because it says in Hebrews 1:9.
ലേഖനത്തിന്റെ 1:9
God anointed him with the oil of gladness because he hated sin.
ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുക. ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു.
You know why some believers don't have joy all the time?
എന്തുകൊണ്ടാണ് പല വിശ്വാസികൾക്കും എപ്പോഴും സന്തോഷം ഇല്ലാതെ ഇരിക്കുന്നത് എന്നറിയാമോ?
Without knowing anything about their lives, I can tell you the reason.
അവരുടെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഒരു കാര്യവും വ്യക്തമല്ലാതിരിക്കാൻ തന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം.
Somewhere in their life they love sin.
അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ അവർ പാപത്തെ സ്നേഹിക്കുന്നു. അവർ പാപത്തെ വെറുക്കാതെ ആ പാപത്തെ സ്നേഹിക്കുന്നു.
They may avoid sin because it causes problems, but they don't hate it.
അവർ പാപത്തെ ഒഴിവാക്കിയേക്കാം, കാരണം അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പക്ഷേ അവർ പാപത്തെ വെറുക്കുന്നില്ല.
They may do righteousness, but they don't love it with all their heart.
അവർ നീതി പ്രവർത്തിച്ചേക്കാം, പക്ഷേ അവർ ആ നീതിയെ തങ്ങളുടെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിക്കാത്തവരാണ്.
Do it just like some child taking bitter medicine.
ആ ഒരു കുഞ്ഞ് കൈപ്പുള്ള മരുന്ന് മറ്റ് മാർഗമില്ലാത്തത് കൊണ്ട് അവനെടുക്കുന്നത് പോലെയാണ് അവർ നീതി പ്രവർത്തിക്കുന്നത്.
That's why such most believers I met are so miserable.
അതുകൊണ്ടാണ് ഞാൻ കണ്ടിട്ടുള്ള വിശ്വാസികളിൽ ഭൂരിഭാഗവും വളരെ വളരെ
അരിഷ്ടതയുള്ളവരായി,
എപ്പോഴും സന്തോഷത്താൽ നിറഞ്ഞവരായുള്ള വിശ്വാസികളെ വളരെ ചുരുക്കമായി
മാത്രമാണ്.
എന്തുകൊണ്ടാണ് കർത്താവ് എപ്പോഴും സന്തോഷിക്കുക എന്നുള്ള കൽപ്പന അനുസരിക്കുവാൻ നമുക്ക് സാധിക്കാത്തത്? അതിന്റെ കാരണം നാം പൂർണ്ണതയോടെ പാപത്തെ വെറുക്കുന്നില്ല. നമുക്ക് മാനുഷികമായ നിലയിലുള്ള ഒരു സന്തോഷം, ഒരു ആഹ്ലാദം, അത് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന സാധിക്കും.
You put soap in a bucket and stir it up, there'll be a lot of froth and bubbles there.
ആ നിങ്ങൾ അല്പം സോപ്പ് ഒരു ബക്കറ്റിലെ വെള്ളത്തിലിട്ട് ശരിക്കും കലക്കിയാൽ ഒത്തിരി പുറ ഉണ്ടായി വരും.
യു കം ബാക്ക് ആഫ്റ്റർ ഹാഫ് ആൻ അവർ, നതിങ് ഈസ് ദേർ.
എന്നാൽ അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരിക, ആ പുറയെല്ലാം കണ്ടത്.
ദാറ്റ് ഈസ് ഹൗ മെനി പീപ്പിൾ ജോയ്സ്.
അങ്ങനെയാണ് പല വിശ്വാസികളുടെയും സന്തോഷം.
യു നോ ദേർ ആർ സം പ്രീച്ചേഴ്സ് ഹൂ കൻ വെയ്റ്റ് പീപ്പിൾ അപ്പ് ഇൻ എ മീറ്റിംഗ് ആൻഡ് ദേർ ഈസ് എ ലോട്ട് ഓഫ് ഫ്രോത്ത് ആൻഡ് ദേ തിങ്ക് ദേ ആർ ഓൾ വെരി ഹാപ്പി.
ഒരു മീറ്റിംഗിൽ ആളുകളെ വളരെ ഇളക്കി അവരെ ഒരു സന്തോഷത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ള പല പ്രസംഗകരും ഇന്നുണ്ട്.
ജസ്റ്റ് ലൈക് ദാറ്റ് സോപ്പ് ഇൻ ദാറ്റ് ബക്കറ്റ് ഓഫ് വാട്ടർ.
അത് ഈ സോപ്പ് വെള്ളത്തിലിട്ട ശേഷം കൈയിട്ട് പതപ്പിച്ച്
ഉണ്ടാക്കുന്നു.
അങ്ങനെയുള്ള വിശ്വാസികളെ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നിങ്ങൾ പോയി സന്ദർശിക്കുക.
അവര്
ഏറ്റവും സന്തോഷമില്ലാത്ത ഇഷ്ടത നിറഞ്ഞ ആ വിശ്വാസികളായി തന്നെ അവർ തുടരുന്നതായി.
Are you trying to produce such people in your church?
അങ്ങനെയുള്ള വിശ്വാസികളെ ഉണ്ടാക്കുവാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്?
I am not interested in whipping people up with drums and music and all that.
ആ വിശ്വാസികളെ അവരുടെ ഇമോഷന്റെ തലത്തിൽ, അവരുടെ വൈകാരിക തലത്തിൽ ഇളക്കി അവരെ സന്തോഷിപ്പിക്കുവാനായിട്ട് ചണ്ടയും മറ്റ് മ്യൂസിക്കും വാദ്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു പ്രവൃത്തി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് അവർ പാപത്തെ വെറുക്കുവാനായി അവരെ
പഠിക്കണം.
നീതിയെ
സ്നേഹിക്കുവാനായി
അപ്പോൾ സർവശക്തനായ ദൈവം തന്നെ ആനന്ദത്തിന്റെ തൈലം കൊണ്ട് അവരെ അഭിഷേകം ചെയ്യും. അത് അവരിൽ നിന്ന് ആരും എടുത്തു കളയുകയുമില്ല.
The Lord said, your joy nobody can take away from you.
കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല.
Like the Bible says, that joy of the Lord will become our strength.
ബൈബിളിൽ പറയുന്നത് പോലെ കർത്താവിന്റെ ആ സന്തോഷം എന്റെ ബലമായി തീരും.
I have found that the greatest strength that helps me to overcome temptation is the joy of the Lord.
പ്രലോഭനത്തിൽ, പാപത്തിനെതിരായ പ്രലോഭനത്തിൽ എന്നെ ഏറ്റവും അധികം സഹായിക്കുന്ന കാര്യം കർത്താവിലുള്ള എന്റെ സന്തോഷമാണ് എന്ന് ഞാൻ
കണ്ടു.
വളരെ സന്തോഷഭരിതനായിരിക്കുന്ന ഒരു വ്യക്തിയെ പ്രലോഭിപ്പിക്കുക എന്നുള്ളത് വളരെ
ബുദ്ധിമുട്ടുള്ള.
എല്ലാ പാപങ്ങളും വളരെ അരിഷ്ടതയിൽ ഒരു സന്തോഷമില്ലാതെ ഇരിക്കുന്ന വിശ്വാസികളെ നിങ്ങൾ ഉത്സാഹമില്ലാതെ നിരാശപ്പെട്ടിരുന്നപ്പോഴല്ലേ നിങ്ങൾ പാപത്താൽ പരീക്ഷിക്കപ്പെട്ട് വീണുപോയത് എന്ന് നിങ്ങൾ പുറകോട്ടുമാക്കി ചിന്തിക്കുക.
For myself, I have applied this test.
എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ടെസ്റ്റ് ഞാൻ കൊടുക്കാറുണ്ട്.
We all like to imagine that we are in God's presence.
നാം എല്ലാവരും ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നാം ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുന്നുവെന്നാണ്.
One of the greatest desires in my heart is to live in the presence of the Lord all the time.
എന്റെ ഹൃദയത്തിലെ ഏറ്റവും വലുതായിട്ടുള്ള ഒരു ആഗ്രഹം കർത്താവിന്റെ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കണം എന്നുള്ളതാണ്.
I'm not longing to be always healthy in my body, but I want to be in the presence of the Lord all the time.
എന്റെ ശരീരത്തിൽ എപ്പോഴും പൂർണ്ണ ആരോഗ്യമുള്ളവനായി ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എപ്പോഴും കർത്താവിന്റെ സന്നിധിയിലായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
I'm not even praying that I'll have no problems in my life.
ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കാറില്ല.
എന്റെ
ജീവിതത്തിൽ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ അനുവദിച്ച പ്രതിസന്ധികൾ എന്നെ കൂടുതൽ ആത്മീയമായി ബലമുള്ളവനാക്കി പുസ്തകങ്ങൾ
ഓടിപ്പോകാം.
എന്നാൽ ഞാൻ ഈ കാര്യം പ്രാർത്ഥിക്കുന്നു, കർത്താവേ നിന്റെ സന്നിധിയിൽ എപ്പോഴും വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെ അതിനുള്ള ടെസ്റ്റായിട്ട് ഞാൻ കരുതുന്ന ഇതാണ്
സാം 16:11
സങ്കീർത്തനം 16 സങ്കീർത്തനത്തിന്റെ 11 വാക്യം.
The middle of that verse it says,
ആ വാക്യത്തിന്റെ മധ്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു,
In thy presence, O God, is fullness of joy.
നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട് കർത്താവേ.
Do you know that?
അത് നിനക്കറിയാമോ?
How do I know I'm in God's presence?
എങ്ങനെയാണ് ഞാൻ കർത്താവിന്റെ സന്നിധിയിലാണ് എന്ന് ഞാൻ അറിയുക?
There's such a fullness of joy in me.
എന്റെ ഹൃദയത്തിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുള്ളപ്പോൾ,
whenever it is not there,
എന്റെ ഹൃദയത്തിൽ ഈ സന്തോഷം ഇല്ലാതെ ഇരിക്കുമ്പോൾ,
I'm feeling a bit down in my spirit.
ഓ, ഞാൻ വളരെ ഒരു മന്ദീഭവിച്ച് ആത്മീയമായി താഴ്ന്ന നിലയിൽ ഞാൻ ആയിരിക്കുമ്പോൾ,
most people say that is normal, brother. In we live in this world, sometimes it has to be like that.
Pala vishwasigal kodi ingane parayum adakke sadharana ella vishwasigalukku sambhavikkunnana ee logathil jeevikkumbol anganeyokkulla anubhavangal namakku undaagum.
Maybe normal for you, but it was not normal for Jesus Christ.
ഒരു പക്ഷേ അത് നിങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമായിരിക്കാം, പക്ഷേ അത് കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും നോർമലായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല.
Apostle Paul, when he was in a rotten Roman prison, in a dungeon with rats and cockroaches and lizards crawling around him,
വളരെ മോശകരമായ പരിതാപകരമായ ഒരു റോമൻ കാരാഗ്രഹത്തിൽ അവിടെ എലിയും പാറ്റയും മറ്റ് വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് തടവിലായിരുന്നപ്പോൾ, അവൻ എന്താണ് എഴുതുന്നതെന്ന് അറിയാമോ? ഫിലിപ്പിയ ലേഖനം 4 കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ.
Now it's one thing to write that if you're sitting in an air-conditioned room and lying down on a couch.
നിങ്ങളൊരു എയർ കണ്ടീഷൻ റൂമിൽ വളരെ സുഖകരമായ ഒരു മെറ്റീരിയൽ കിടന്നുകൊണ്ടാണ് ഇത്
എഴുതുന്നത്.
എവിടെ വെച്ചാണ് പൗലോസ് ഈ ലേഖനം
എഴുതുന്നത്?
ഒന്നാം അധ്യായത്തിൽ, ഫിലിപ്പിയ ലേഖനം 1 താൻ റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് എഴുതിയത്.
Filthy Roman prisons.
ആ വൃത്തിഹീനമായ റോമൻ
തടവറയിൽ
എങ്ങനെയാണ് പൗലോസിന് എപ്പോഴും സന്തോഷപ്രദനായി
ഇരിക്കാൻ?
അവന് അടുത്ത ദിവസം ആരെങ്കിലും തന്റെ തല വെട്ടിക്കളയുമോ എന്ന് പോലും അറിഞ്ഞുകൂടാത്ത ദൈവത്തിന്റെ സന്നിധിയിലാണ് ജീവിച്ചത്.
How could Peter go to sleep when James' head was chopped off in the morning?
അന്ന് രാവിലെ യാക്കോബ പിശാലന്റെ തല വെട്ടി ഹെറോദ് ആ ദിവസം രാത്രിയിൽ എങ്ങനെയാണ് പത്രോസിന് കിടന്നുറങ്ങാൻ?
James and Peter were imprisoned, we read in Acts 12.
യാക്കോബും പത്രോസും ഒരുമിച്ച് ജയിലിലായിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരുന്നു.
James' head was cut off in the morning.
അന്ന് രാവിലെ യാക്കോബ പിശാലന്റെ തല ഹെറോദാവ് വെട്ടിക്കളഞ്ഞു.
And we read Peter was fast asleep.
അന്ന് നാം കാണുന്നുണ്ടാണ് അന്ന് രാത്രിയിൽ വളരെ സുഖകരമായി പത്രോസ് ഗാഢ നിദ്രയിലാണ്.
Even an angel had to come and shake him to wake him up.
അവനെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് അവനെ കുലുക്കി വിളിക്കേണ്ടി വന്നു.
How is that?
എന്തുകൊണ്ടാണ്?
I'm living in the presence of God. If they cut off my head, they cut off my head. I live in the presence of God.
പത്രോസിന്റെ ഹൃദയത്തിന്റെ നന്നായി ഇതായിരുന്നു, ഞാൻ കർത്താവിന്റെ സന്നിധിയിലാണ് ജീവിക്കുന്നത്. അവരെ തല വെട്ടിയെങ്കിൽ വെട്ടിക്കോട്ടെ, ഞാൻ എപ്പോഴും കർത്താവിന്റെ
സന്നിധിയിലാണ്.
ഇങ്ങനെയുള്ളവരായിരുന്നു ആദിമ സഭയിലെ
അപ്പോസ്തലന്മാർ.
അവരുടെ സുരക്ഷിതത്വം അവർ കണ്ടത് തങ്ങളുടെ പണത്തിലോ തങ്ങളുടെ അംഗീകാരത്തിലോ മനുഷ്യന്റെ മാനത്തിലോ
അല്ലായിരുന്നു.
അവർ അതെല്ലാം വിട്ട് കർത്താവിനെ
നിർണയിച്ചു.
അവരുടെ ഹൃദയത്തിന്റെ താല്പര്യം ഒന്നേ ഒന്ന് മാത്രമായിരുന്നു, ഈ ഭൂമിയിൽ ദൈവത്തിന്റെ
ഹൃദയം,
ദൈവത്തിന്റെ സഭയെ, ദൈവത്തിന്റെ ഹിതം
നിവർത്തിക്കും,
തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം പൂർണ്ണമായും നിറവേറ്റും, പൂർണ്ണ ഹൃദയം നീതിയെ സ്നേഹിക്കണം, ദൈവത്തിന്റെ സഭയെ ശുശ്രൂഷിക്കണം, ദൈവത്തിന്റെ സഭയെ
പണിയണം.
അവർ അങ്ങനെ ദൈവത്തിന്റെ മുമ്പാകെ
ജീവിച്ചു.
അവർ ദൈവത്തിന്റെ വക്താക്കളായി, ദൈവത്തിന്റെ വായ്
പോലെയാണ്.
സഹോദരിമാരെ,
you know that you can be a mouthpiece of God too.
നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്കും ദൈവത്തിന്റെ ഒരു വക്താവായി, ദൈവത്തിന്റെ വായായി
തീരുമാനിക്കാൻ.
നിങ്ങൾ ഒരിക്കൽ ഒരുപക്ഷെ ഒരു പുൽപ്പറ്റിൽ ഇതുപോലെ നിന്ന് പ്രസംഗിക്കുവാൻ ദൈവം അനുവദിച്ചില്ലായിരിക്കും.
Don't sisters speak to other sisters?
എന്നാൽ ഒരു സഹോദരിയായ നിനക്ക് മറ്റു സഹോദരിമാരോട് സംസാരിക്കുവാൻ സാധിക്കുകയില്ല.
In fact, in the world they say the women talk more than the men.
ലോകത്തിൽ ഉള്ള ആൾക്കാർ പറയുന്നത് സഹോദരിമാരാണ് സ്ത്രീകളാണ് കൂടുതൽ സംസാരിക്കുന്നതെന്നാണ്. ഒരു ഭവനത്തിലാണെങ്കിലും ഇത് സത്യമാണെന്ന് ഞാൻ കരുതുന്നു, സ്ത്രീകളാണ് കൂടുതൽ
സംസാരിക്കാറുള്ളത്.
നിങ്ങൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മ നിറവിലുള്ള ഒരു പ്രവാചക ശുശ്രൂഷ ഉണ്ട്
എന്നിരിക്കട്ടെ.
യൂദായും ശീലാസിനെയും പോലെ അവരെന്താണ്
ചെയ്തത്?
അവരെ പ്രബോധിപ്പിക്കുകയും വിശ്വാസികളെ ഉറപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും
ചെയ്തു.
നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഉത്സാഹിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾ
കരുതുക.
നിങ്ങളുടെ ആൺമക്കളെയും പെൺമക്കളെയും നിങ്ങൾ ഉത്സാഹിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നവരാകാൻ മേലെ
ന്യൂ ടെസ്റ്റമെന്റ് പ്രോമിസസ് യു ഹാവ് പോർഡ് ഔട്ട് മൈ സ്പിരിറ്റ് and your sons and daughters will prophesy.
പുതിയ നിയമത്തിന്റെ വാഗ്ദാനം ഇതാണ്, ഞാൻ സകല ജലത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും.
Your sisters prophesy in your home every day.
സഹോദരിമാരെ, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് എന്നും പ്രവചിക്കുവാൻ സാധിക്കും.
And the men can prophesy in the church maybe only twice a week.
നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സഹോദരന്മാർക്ക് സഭയിൽ ഒരുപക്ഷെ ആഴ്ചയിൽ രണ്ടു തവണ മാത്രമാണ് പ്രവചിക്കുവാൻ സാധിക്കുക.
Who said you can't prophesy?
ആരാണ് പറഞ്ഞത് നിങ്ങൾക്ക് പ്രവാചക ശുശ്രൂഷ ഇല്ല എന്ന്?
Anybody who can open their mouth and speak can prophesy.
സ്വന്തം വായ് തുറന്ന് എന്തെങ്കിലും പറയുവാൻ സാധിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ പ്രവാചക ദൗത്യം നിർവഹിക്കുവാൻ സാധിക്കും.
Lord, I want to hate sin.
കർത്താവേ,
I want to love righteousness.
നീതിയെ സ്നേഹിക്കുവാൻ.
I want to live in your presence all the time.
നിന്റെ സന്നിധിയിൽ എപ്പോഴും ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
And I want to build the church with the spirit of prophecy.
ഈ പ്രവചന ആത്മാവിൽ നിന്റെ ശരീരമാകുന്ന സഭ പണിയുവാൻ ഞാൻ
ആഗ്രഹിക്കുന്നു.
എന്റെ കുടുംബത്തിലെ അംഗങ്ങളെ ബാബിലോണിലേക്ക് പോകുന്നത് തടയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Let's make sure that our coming together at this conference is not just another like Kumbh Mela or something like that.
നമ്മുടെ ഈ കോൺഫറൻസ്, നമ്മുടെ ഈ കൂടിവരവ് ഒരു കുംഭമേള പോലെയുള്ള ഒരു ആഘോഷം ആയിരിക്കാതെ അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് ഞാൻ.
Time where God will speak to us and we will respond.
ഈ ദിവസങ്ങൾ ദൈവം നമ്മോട് സംസാരിക്കുകയും നാം അതിന് പ്രതികരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളായി തീരട്ടെ.
ആമേൻ.